കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മൾ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഉത്തമഗീതത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഉത്തമഗീതം 5-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശൂനമയോട് യെരുശലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുണ്ടെന്ന്. അവൾ ആത്മാവിൽ അവൻ്റെ പ്രിയൻ്റെ ശ്രേഷ്ഠത വർണ്ണിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, അവന് വെണ്മയും ചുവപ്പുള്ളവനാണ്. നമ്മളത് ചിന്തിക്കുകയുണ്ടായി, 10,000 പേരിൽ അതിശ്രേഷ്ഠനാണ്. വീണ്ടും നമ്മൾ ചിന്തിച്ചു, അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കമാണ്. അവൻ്റെ കുറുനിരകൾ ചുരുണ്ട് കാക്കയെ പോലെ കറുത്തു വിരിക്കുന്നു. 12-ാം വാക്യത്തിൽ അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികെയുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാവും. നമ്മൾ 12-ാം വാക്യം വരെയാണ് ചിന്തിച്ചത്. നമുക്കിനി 13-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. നമുക്ക് 13-ാം വാക്യം വായിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അംഗപ്രത്യംഗ വണ്ണനെയാണ് ആത്മാവിനാൽ ആ ശ്രേഷ്ഠത നമുക്ക് വരച്ചു തരുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ വളരെയധികം ചിന്തിക്കാൻ കഴിയുന്ന വേദഭാഗങ്ങളാണ്. നമ്മളിവിടെ വായിക്കുന്ന ഓരോ ഭാഗങ്ങളെ മറ്റനേക തിരുവചനത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് കഴിയും. 13-ാം വാക്യം, അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറുംതൈകളുടെ വാരവും, അവൻ്റെ അധരം താമരപ്പൂ പോലെയും ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ മുഖമാണ്. അല്പം മുമ്പ് നമ്മൾ അവൻ്റെ കണ്ണുകളെക്കുറിച്ച് കണ്ടു. ഒരു മനുഷ്യൻ്റെ മുഖം അവൻ്റെ വാസ്തവത്തിൽ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കർത്താവിൻ്റെ മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കവിൾത്തടങ്ങളെക്കുറിച്ച് പറയുന്നു. വളരെയധികം ചിന്തിക്കുകയും പലപ്പോഴും ആരാധനയ്ക്കാണ് ഈ ഭാഗം ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ്റെ കവിള് സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവുമാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, His cheeks are like a bed of spices, like sweet flowers. സുഗന്ധ വർഗങ്ങൾ നിരത്തിയിരിക്കുന്നതും സുഗന്ധ പൂക്കൾ നിരത്തിയിരിക്കുന്നതുമായ ഒരു പ്രതലം പോലെയാണ് എൻ്റെ പ്രിയൻ്റെ മുഖം. നമ്മൾ തിരുവേദനത്തെ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്പം മുമ്പ് അവൻ്റെ കണ്ണുകളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇവിടെ പരിശുദ്ധാത്മാവ് അവൻ്റെ മുഖത്തെക്കുറിച്ച് വർണ്ണിച്ചു തരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ ഈ കർത്താവിൻ്റെ മുഖത്തിൻ്റെ തേജസ് ഒരു വശമെങ്കിൽ മറ്റുള്ളവരെ അസൂയുള്ളവാക്കി കാണും. അതുകൊണ്ടാണ് കർത്താവിനെ വളരെ ഉപദ്രവിച്ചായിട്ട് പ്രത്യേകിച്ച് മുഖത്തിന് ഒരുപാട് ഹേമം അവർ വരിച്ചതായിട്ട് നാം കാണുന്നത്. നമുക്കറിയാം, അവൻ മരിക്കുമ്പോൾ 33.5 വയസ്സുണ്ട്, നല്ല യൗവനം. അവൻ്റെ തലമുടി നമ്മളിവിടെ വായിച്ചതുപോലെ കറുത്തിരിക്കുകയാണ്, നരകൾ ബാധിച്ചിട്ടില്ലേ. അവൻ്റെ യൗവനത്തെ അത് കാണിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ ആത്മാവിൽ ഇത് രേഖപ്പെടുത്തുന്നെങ്കിലും വാസ്തവത്തിൽ ആ കണ്ണുകൾ നൈർമല്യതയുള്ള കണ്ണുകളായിരുന്നു, ആർദ്രതയുള്ള കണ്ണുകൾ. മറ്റുള്ളവരെ കണ്ട് കരയുന്നതും വാസ്തവത്തിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കാത്തതുമായ കണ്ണുകൾ, വാസ്തവത്തിൽ ആ മുഖത്തിനൊരു ഒരു തേജസ്സായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. എന്നാൽ അതുപോലെ തന്നെ പ്രവാചകന്മാർ ആ മുഖത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് രോമങ്ങൾ വളർന്നു നിന്നിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാവ് 50:6 നാം വായിക്കുന്നുണ്ട്, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ 33 വയസ്സിൽ കർത്താവിൻ്റെ മുഖത്ത് രോമങ്ങൾ വളർന്നു നിന്നിരുന്നു. ഒരു പക്ഷെങ്കിൽ അവനൊരു സൗന്ദര്യം തന്നെ അത് കൊടുത്തു കാണും. എന്നാൽ ആ മുഖത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യെശയ്യാവ് 50:6 നാം ഇങ്ങനെ വായിക്കുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറിച്ചതുമില്ല. 7-ാം വാക്യത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു. തീക്കല്ല് പോലെയാക്കി, ലൈക്ക് എ ഫ്ലിൻ സ്റ്റോൺ, ഉറപ്പുള്ള പാർക്കഷ്ണം പോലെ എൻ്റെ മുഖത്തെ ആക്കിയെന്ന് പറഞ്ഞാൽ, മുഖത്തെ ഒരുപാട് അവർ ഉപദ്രവിച്ചിട്ടും അചഞ്ചലനായി നിന്നു. നമ്മളിവിടെ വായിക്കുന്നു, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്തു. വളരെ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇങ്ങനെയാണ്, ഐ ഹിറ്റ് നോട്ട് എന്നാണ്. ഞാൻ മറച്ചില്ല, മറച്ചില്ല. അടിച്ചപ്പോൾ ആ മുതുക് മാറ്റിയില്ലേ, രോമം പറിച്ചപ്പോൾ ആ മുഖം മാറ്റിക്കളഞ്ഞില്ലേ, കർത്താവിൻ്റെ മുഖം മാറ്റിയില്ല. ഐ ഹിറ്റ് നോട്ട്. കർത്താവിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ ആ കരങ്ങളൊക്കെ നീട്ടിക്കൊടുത്തു. റോമാക്കാരെ ക്രൂശിക്കണമെങ്കിൽ വളരെ ബലം പ്രയോഗിച്ചാണ് ക്രിമിനൽസിൻ്റെ കൈകളൊക്കെ പിടിച്ചു വലിക്കുന്നത്. കർത്താവ് എന്നെയാണ് തിരയുന്നതെങ്കിൽ അവരെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അടിക്കുന്നവർക്ക് കരങ്ങൾ നീട്ടിക്കൊടുത്തു, അടിച്ചപ്പോൾ മുഖം കാണിച്ചു കൊടുത്തു, രോമം പറിക്കുന്നവർക്ക് മുഖം കാണിച്ചു കൊടുത്തു, ചാട്ടമാറുകൊണ്ട് അടിച്ചപ്പോൾ പുറം മാറ്റിയില്ല, അവനത് കാണിച്ചു കൊടുത്തു. അതാണ് യെശയ്യാവ് 50:6 വായിക്കുന്നത്, ഐ ഹിറ്റ് നോട്ട്. എന്നാൽ ലൂക്കോസ് 22:63-64 വാക്യം എടുക്കുമ്പോൾ, ലൂക്കോസ് 22:63-64 വാക്യത്തിൽ യേശുവിനെ പിടിച്ചവർ അവനെ കണ്ണുകെട്ടി തല്ലി. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദേ സ്ട്രക്ക് ഹിം ഓൺ ദ ഫേസ് എന്നാണ്.
അവനെ കണ്ണുകെട്ടി തല്ലിയെന്ന് മലയാളത്തിലെ, പക്ഷെ ഇംഗ്ലീഷിൽ ദേ സ്ട്രക് ഹിം ഓൺ ദ ഫേസ്, അവന്റെ മുഖത്ത് അവരടിച്ചു. മീഹാ പ്രവചനത്തിലെ ഒരു പ്രവചനം നമുക്ക് നോക്കാം. മീഹാ പ്രവചനം കർത്താവിൻ്റെ ആ പ്രവാചകൻ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക. അവൻ നമ്മുടെ നേരെ വാടകോരുന്നു, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. നീയോ ബേതലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ, എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. കർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് മീഹ പറയുന്നത്. അവൻ ഇസ്രായേലിന്റെ ന്യായാധിപതിയാണ്, ന്യായാധിപതി മറ്റുള്ളവരെ ശിക്ഷിക്കേണ്ടവനാണ്. എന്നാൽ ഇവിടെ അവനെ കുറിച്ച് പറയുന്ന ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അപ്പോൾ കർത്താവിനെ ആ വിധത്തിൽ അടിച്ചതായിട്ട് പ്രവാചകൻ പറയുന്നു. വടികൊണ്ടവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചിട്ട് അടിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞു വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. ലൂക്കോസ് 22 രേഖപ്പെടുത്തി, അവർ കരം കൊണ്ട് അവന്റെ മുഖത്തടിച്ചു. ദേ സ്ട്രക് ഹിം ഓൺ ഹിസ് ഫേസ്. അടിക്കുന്നവർക്ക് മുഖം കാണിച്ചു കൊടുത്തു. വടികൊണ്ട് കർത്താവിന്റെ മുഖത്തടിച്ചെന്നാണ് മീഹ പറയുന്നത്. കരങ്ങൾ കൊണ്ട് അടിച്ചു എന്ന് സുവിശേഷന്മാർ രേഖപ്പെടുത്തി. വീണ്ടും മത്തായി 27:30 നമ്മൾ യെശയ്യാവിൽ വായിച്ചു, അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം തുപ്പലിനും നിന്നയ്ക്കും തുപ്പലിനും മറച്ചില്ല. അപ്പോൾ മുഖത്ത് എന്ത് മറച്ചില്ലെന്നാണ് പറയുന്നത്? തുപ്പലിന് മറച്ചില്ലേ? നമ്മൾ മത്തായി 27:30 വായിക്കുന്നു, ആൻഡ് ദ സ്പിറ്റ് അപ്പോൺ ഹിം, അവർ അവൻ്റെ മേൽ തുപ്പി. നമ്മളൊന്ന് ചിന്തിച്ചേ, ആ റോമൻ പടയാളികൾ വടികൊണ്ടടിച്ചു, കരങ്ങൾ കൊണ്ടടിച്ചു, അവൻ്റെ മുഖത്ത് കാർക്കിച്ച് അവർ തുപ്പി. അത്രമാത്രം അവനെ നിന്ദിച്ചു, അവിടെ അവൻ്റെ മുഖം മറച്ചില്ലേ? നമുക്ക് ന്യായമായിട്ടൊന്ന് ചിന്തിക്കാം, വടികൊണ്ട് മുഖത്തടിച്ചിട്ട്, കരങ്ങൾ കൊണ്ട് മുഖത്തടിച്ച്, മുൾക്കിരീടം ശിരസിൽ വെച്ച് ആഞ്ഞടിച്ച്, മുഖമെല്ലാം രോമമൊക്കെ പിടിച്ച് പറിച്ച്, ആ രോമമൊക്കെ മുഖത്തൊന്ന് പറിച്ച്, ആ ചോരയൊക്കെ കട്ട പിടിച്ച്, തുപ്പലും ഒക്കെ മുഖത്ത് പിടിക്കുമ്പോൾ ആ മുഖം എങ്ങനെയിരിക്കും? വികൃതമായിരിക്കും. നമ്മളതാണ് യെശയ്യാവ് 52:14 വായിക്കുന്നു, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കെ കൊണ്ട് അവനെ അടിച്ച് ആ വിധത്തിൽ വിരൂപമാക്കി. ഇനി നമുക്ക് ശൂന്യമി എന്തുകൊണ്ടാണ് ആ മുഖത്തെ ഈ വിധത്തിൽ ഉപമിച്ചെന്ന് നോക്കിയാട്ടെ. ഈ വിധത്തിൽ അവൻ്റെ മുഖത്തോട് അവർ വളരെ ഉപദ്രവങ്ങൾ ചെയ്തു. പക്ഷേ 13-ാം വാക്യം ഉത്തമഗീതം 5:13 പറയുന്നു, അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ ഭാരവുമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ധ്യാനിച്ചു, സുഗന്ധ പൂക്കളെ നിരത്തി വച്ചിരിക്കുക, റോസ് പോലെയുള്ള പൂക്കൾ. ആ പൂക്കളെ നമ്മൾ എത്ര അടിച്ചാലും എന്തോ സംഭവിക്കും? സൗരഭ്യം വരും. സുഗന്ധ ചൂർണങ്ങൾ നിരത്തിയിരിക്കുക, ആ സുഗന്ധ ചൂർണങ്ങളെ അടിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് സൗരഭ്യങ്ങൾ കടന്നു വരും. നമ്മുടെ കർത്താവിൻ്റെ മുഖത്തെ ഈ വിധത്തിൽ അവരടിച്ചപ്പോൾ, വികൃതമാക്കിയപ്പോൾ, ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൗരഭ്യവും ഒരു സൗന്ദര്യവും അവിടെ കാണുവാൻ കഴിഞ്ഞു. അവനെ അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ഇടനിലനിന്നു, അവൻ മധ്യസ്ഥ ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നതിനെന്ന് അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതിൻ്റെ മൂലഭാഷയുള്ള ബന്ധത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നെന്നാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണേ, ഇവരോട് ക്ഷമിക്കണേ. യാതൊരു ഈ വിധത്തിൽ ഉപദ്രവിക്കുന്ന മനുഷ്യനെയും ക്ഷമിച്ചു കൊടുക്കുവാൻ ആരും സന്നദ്ധരാകില്ല. എന്നാൽ കർത്താവിൻ്റെ മുഖത്ത് അവരടിച്ചപ്പോൾ, നമ്മളിവിടെ ഓർത്തതുപോലെ, ആ സൗരഭ്യ ചൂർണങ്ങൾ തകർക്കുമ്പോൾ, ആ സുഗന്ധം പുറത്തു വരുന്ന പോലെ, കർത്താവിൻ്റെ മുഖത്തെ അവരടിച്ച് വികൃതമാക്കിയപ്പോൾ, അവൻ വിരൂപമായപ്പോൾ, വളരെ സൗരഭ്യം ഉയരത്തിലേക്ക് കയറി. സ്തോത്രം, അവൻ്റെ മഹത്വം നമ്മളോട് നോക്കിയാട്ടെ. അവൾ എടുത്തു പറഞ്ഞു അവൻ്റെ അധരങ്ങളെക്കുറിച്ച്, ഹിസ് ലിപ്സ് ലൈക്ക് ലില്ലീസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ. ആ 13-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം, അവൻ്റെ കണ്ണുകളെ, അവൻ്റെ കവിൾത്തടങ്ങളെ, അവൻ്റെ അധരങ്ങൾ. അധരത്തെക്കുറിച്ച് അവൾ പറഞ്ഞു, അവൻ്റെ അധരം താമരപ്പൂ പോലെ. ഇംഗ്ലീഷിൽ മലയാളത്തിൽ താമരപ്പൂ എന്നാണ്, താമരപ്പൂ എന്നല്ല, അതിൻ്റെ ഭാഷാന്തരത്തിൽ അതിൻ്റെ അർത്ഥം മുഴുവൻ പോയി. ഹിസ് ലിപ്സ് ലൈക്ക് ലില്ലീസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ. താമരപ്പൂ എന്നുള്ളത് ഇംഗ്ലീഷിൽ ലില്ലിയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം വളരെ ഓർത്തു. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഞാൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണെന്ന് കർത്താവ് പറഞ്ഞു. 2:2 എൻ്റെ പ്രിയ മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പമാണെന്ന് പറഞ്ഞു. പിന്നെ 2:16 നമ്മൾ അവിടെ വായിക്കുന്നു, അവന് താമരകളുടെ ഇടയിൽ, ലില്ലി പുഷ്പത്തിൻ്റെ ഇടയിലെ ആടുകളെ മേയ്ക്കുന്നു. 2:16 ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലായി. ആ ലില്ലി വെണ്മ നിറം അത് വിശുദ്ധിയെ കാണിക്കുകയാണ്. അവൻ്റെ അധരത്തെ ലില്ലി പുഷ്പത്തോട് തുലനം ചെയ്തെങ്കിൽ എന്താണ് അവിടെ നിന്ന് മാത്രമല്ല അവൾ എടുത്തു പറഞ്ഞു, ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ് സ്വീറ്റ് സ്മെല്ലിംഗ് മിറ, സുഗന്ധമുള്ള മൂരിൻ്റെ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അധരം. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അവൾക്ക് അത്ര വിലപ്പെട്ടതായിരുന്നു. കാരണം എന്നാ? അവളുടെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചത് അവൻ്റെ വാക്കുകളാണ്. കർത്താവിൻ്റെ വാക്കിനെ കുറിച്ച് നമുക്ക് മറ്റൊരു പ്രവാചകൻ പറഞ്ഞ ശ്രദ്ധിക്കാം. യെശയ്യാവ് 50:4 നോക്കിയാട്ടെ. യെശയ്യാപ്രവചനം 50:4 വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. കർത്താവിൻ്റെ ആ വാക്കുകളെക്കുറിച്ച് പറഞ്ഞത് ചേർത്ത് ചിന്തിക്കുമ്പോൾ അവൻ്റെ അധരത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ അവലതോഴും എഴുന്നേൽക്കുന്നു. കർത്താവിനെ എന്തിനാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. എടുത്തു പറയുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നു. അവൻ രാവിലെതോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. രാവിലെതോറും ഉണർന്ന് ദൈവസന്നിൽ കാത്തിരുന്ന് അവന് ശിഷ്യന്മാരുടെ നാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ He has received the tongue of a disciplined. ശിക്ഷണവിധേയമായ ഒരു നാവ് കിട്ടിയെന്ന്. അന്ന് രാവിലെ ദൈവസന്നിൽ അവൻ സമയം ചെലവഴിച്ചു, അതിരാവിലെ ഇരുട്ടുള്ള സമയം അവൻ്റെ സന്നിൽ പോയി ചെലവഴിച്ചു. യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. രാവിലെ അവനെ ഉണർത്തി, പിതാവിൻ്റെ സന്നിൽ അവൻ സമയം ചെലവഴിച്ചു, ശിഷ്യന്മാരുടെ നാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം He received a tongue of a learned or a disciplined disciple. പറയേണ്ടത് പറയാൻ, പറയേണ്ടാത്തത് പറയാതിരിക്കാൻ, ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമായി ഉപയോഗിപ്പാൻ വളരെ ഡിസിപ്ലിൻ ടങ്ക് കിട്ടി. നമ്മൾ യാക്കോബിൽ ഒരു വാക്യമുണ്ട്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരം മുഴുവൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ കഴിയുന്ന സൽഗുണപൂർത്തിയുള്ള പുരുഷനായി. നമ്മൾ യേശു ക്രിസ്തു സൽഗുണപൂർത്തിയുള്ള പുരുഷനായിരുന്നു. കാരണം എന്താ? അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത്, ഈ ശൂനമി പറയുന്നു, അത് മൂരിൻ്റെ തൈലമായിരുന്നു, ലില്ലി പുഷ്പമാണ്, അത് വിശുദ്ധിയുള്ളത് മാത്രമേ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നുള്ളൂ. ആ അധരം മൂറിൻ തൈലം പോലെ പൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായി അവൻ അനുഭവിച്ച കഷ്ടമാണ് മൂറ് കാണിക്കുന്നത്. സഫറിങ് ലവ്. മൂറ് നമ്മൾ ഓർത്തു, മൂറ് എന്തിനെ കാണിക്കുന്നു? സഫറിങ് ലവ്. അവളുടെ ഉള്ള സ്നേഹം മൂലം കഷ്ടത അനുഭവിച്ച പ്രിയന്റെ സ്നേഹമാണ് അധരത്തത് നെറ്റിറ്റ് വീഴുന്നത്. വീണ്ടും നമ്മൾ ചില വാക്യങ്ങൾ അവൻ്റെ വാക്കുകളെ കുറിച്ച് നോക്കാം. സങ്കീർത്തനം 45:2 ഇങ്ങനെ വായിക്കുന്നു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യത്തിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. ഗ്രേസ് ഈസ് പോർഡ് അപ്പോൺ ദൈ ലിപ്സ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഗ്രേഷ്യസ് വേർഡ്സ്. വീണ്ടും ലൂക്കോസ് 4:22 കർത്താവിനെ കേട്ടവർ പറഞ്ഞ വാക്ക്, ലൂക്കോസ് 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ദേ വർ അമേസ്ഡ് അറ്റ് ദ ഗ്രേഷ്യസ് വേർഡ്സ് which has come out of his lips. അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത് ലാവണ്യവാക്കളാണ്. ലൂക്കോസ് 4:22 പിന്നീട് അവനെ പിടിക്കാൻ പോയ ചേവകർ പറയുന്ന മറുപടി, യോഹന്നാൻ 7:46 അവർ പിടിക്കാതെ പോന്നു. അപ്പോൾ അവൻ എന്താ പിടിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളെ സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. യെസ്, അതുപോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ലേ? അവളോടുള്ള സ്നേഹത്തിൻ്റെ വാക്കുകളാണ് അത്, മൂരിൻ്റെ തൈലം പൊഴിക്കുന്നത് പോലെ വിശുദ്ധിയുടെ അധരങ്ങൾ. ലോകത്തിലുള്ള മനുഷ്യൻ്റെയൊക്കെ അധരം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. റോമർ 3:13 പാപികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. എന്നാൽ എൻ്റെ പ്രിയൻ്റെ അധരങ്ങൾ വിശുദ്ധി മാത്രം, വിശുദ്ധി മാത്രം. മാത്രമല്ല അവളോടുള്ള സ്നേഹത്തിൻ്റെ വാക്കുകളാണ്, ആ കൃപയുടെ വാക്കുകളാണ് പുറത്തു വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ കാതിൽ വീണ വാക്കുകൾ, നമ്മുടെ പാവൻ ക്ഷമിച്ചു, നമ്മളെ സ്നേഹിക്കുന്നു, നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു, നമ്മളെ സ്വതന്ത്രരാക്കി, നമ്മുടെ കടങ്ങൾ വീട്ടി, നോക്കുക, ഇതെല്ലാം ആ അധരങ്ങൾ കൊണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ കൊതിച്ചു, അവൻ്റെ അധരം കൊണ്ട് എന്നെ ചുംബിക്കണം. യെസ്, അവൻ്റെ അധരങ്ങൾ കൊണ്ട് എന്നെ ചുംബിക്കണം. അവൻ്റെ ആ അധരങ്ങൾ കൊണ്ട് ഈ വിലയേറിയ വാക്കുകളുടെ ചുംബനം, അധര ചുംബനം എനിക്ക് വേണം. അവൻ്റെ ആ വായിൽ നിന്ന് പുറപ്പെട്ട മഹത്വം മനസ്സിലാക്കിയപ്പോൾ അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്നവൾ അവനോട് കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ മഹത്വം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കവിൾത്തടങ്ങൾ, അവൻ്റെ അധരങ്ങൾ, അധരത്ത് നിറ്റിട്ട് വീഴുന്ന വാക്കുകൾ, കർത്താവിൻ്റെ മഹത്വം എടുത്തു കാണിച്ചു. ഇനിയും അവൻ്റെ കരങ്ങളെ ഒന്ന് നോക്കിയാട്ടെ. 14 അവൻ്റെ കൈകൾ ഗോമോദകം പതിച്ചിരിക്കുന്ന സ്വർണനാളങ്ങൾ. യെസ്, അവൻ്റെ ഇസ് ഹാൻഡ്സ് ആർ എസ് ഗോൾഡ് റിങ്സ് സെറ്റ് വിത്ത് ദ ബെറിൽ. ഒരു പ്രത്യേക വജ്രമാണ്, ഗോമോദകം പതിച്ചിരിക്കുന്ന സ്വർണ നാണങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ അത് വായിച്ചത്. ഹിസ് ഹാൻഡ്സ് ആർ ആസ് ഗോൾഡ് റിംഗ്സ് സെറ്റ് വിത്ത് ബെറിൽ. ഒരു ഭാഷാന്തരത്തിൽ ഹിസ് ആംസ് ആർ റൗണ്ടഡ് ഗോൾഡ് സെറ്റ് വിത്ത് ജൂവൽസ്. FB കമന്ററി പറയുന്നത്, ലോർഡ്സ് ഹാൻഡ് ആർ കമ്പയർഡ് ടു സിലിണ്ടേഴ്സ് ഓഫ് ഗോൾഡ് യൂസ്ഡ് എ സിഗ്നറ്റ്. മുദ്രമോതിരത്തിന് പകരമായി ഉപയോഗിക്കുന്ന സ്വർണ സിലിണ്ടർ പോലെയാണ് അവന്റെ കരമെന്നാണ്, മുദ്രമോതിരം പോലെ. അവന്റെ കരത്തെ കുറിച്ച് നോക്കാം. അപ്പോസ്തലത്തി 2:22, ആ കരങ്ങൾ കൊണ്ട് ചിലത് ദൈവം ചെയ്യിച്ചതായിട്ട് വായിക്കുന്നു. ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശു. അവന്റെ കരങ്ങൾ കൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തികൾ അവൻ ദൈവമാണെന്നും അവരുടെ മശിഹയാണെന്നും ഉള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആ കരം വളരെ അത്ഭുതങ്ങൾ ചെയ്തു. ആ കരം സ്പർശിച്ചതൊക്കെ അത്ഭുതപൂർണമാക്കി മാറ്റി. അവനൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? അത്ഭുത മന്ത്രി. ന്യായാധിപന്മാർ 14 നമ്മൾ വായിക്കുന്നുണ്ട്, മനോഹരയുടെ ഭാര്യയൊക്കെ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പേര് പറഞ്ഞത്? അത്ഭുതം. എൻ്റെ പേര് ചോദിക്കുന്ന എന്താണ്? അത് അതിശയം. ഇംഗ്ലീഷിൽ വായിച്ചാൽ വണ്ടർഫുൾ, വണ്ടർഫുൾ എന്നാണ്. കർത്താവാണ് ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ന്യായാധിപന്മാർ 14:4, അവൻ്റെ പേര് വണ്ടർഫുൾ എന്നാണ്. നമ്മൾ യെശയ്യാ 9 വരുമ്പോൾ അവന് കൊടുത്തിരിക്കുന്നവര് വണ്ടർഫുൾ കൗൺസിലർ. കാരണം എന്നാ? അവൻ തൊടുന്നതെല്ലാം വണ്ടർഫുൾ ആയി മാറുകയാണ് അല്ലേ. കർത്താവ് എന്തിനെയെല്ലാം തൊട്ടോ അതെല്ലാം വണ്ടർഫുള്ളായി. അവൻ്റെ കരം അതാണ്, ദൈവികമായ കരം. രോഗികളെ സ്പർശിച്ചപ്പോൾ അവർക്ക് സുഖം വന്നു. 5 എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ 5000 പേരെ പോഷിപ്പിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ 4000 പേരെ പോഷിപ്പിച്ചു. വളരെ മനോഹരമായ ഒരു ഭാഗം ലൂക്കോസ് 29:30, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു, അതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ദാറ്റ് ഇസ് ആൻ അൺകൺട്രോളബിൾ ആനിമൽ എന്നുള്ളതാണത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുത, അതിൻ്റെ പുറത്തൊന്നും ആർക്കും കയറാനൊക്കെയല്ല. ആരും കയറിയിട്ടില്ലാത്ത കഴുത പുറത്ത് കയറിയാൽ കഴുത ഓടും, നാല് വഴിക്കും. പക്ഷേ അവൻ്റെ കരങ്ങൾ അത് തൊട്ടപ്പോൾ ആ കഴുത എന്ത് ചെയ്തു? ഈ ജനങ്ങളെല്ലാം ഇളകിമറിഞ്ഞിട്ടും അത് യെരുശലേമിലോട്ട് നടന്നുപോയി. അവൻ്റെ കരങ്ങളുടെ അത്ഭുതമാണ് അവിടെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് യെശയ്യാവ് 58:1 പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, യഹോവയുടെ പുച്ഛം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നമുക്കിന്ന് മറുപടി പറയാം, ഞങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യെസ്, ലോകത്തിലുള്ള മനുഷ്യനത് വെളിപ്പെട്ടിട്ടില്ല. യഹോവയുടെ ഭുജം, യെശയ്യാവ് 58:1, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? വാസ്തവത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി. അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങി വന്നു. ആ തിരിക്കരം കൊണ്ട് അത് അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തു. അവളുടെ ജീവിതത്തെ സ്പർശിച്ചു, അവളുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചു, അനേക പാപികൾക്ക് മോക്ഷം കിട്ടി. എന്തെല്ലാം അത്ഭുതം ആ കരങ്ങൾ കൊണ്ട് ചെയ്തു. ആ കരത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഓർക്കുക, വെളിപ്പാട് ദിവസം 1 നമ്മൾ പഠിക്കുമ്പോൾ 7 അവൻ്റെ വലം കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആ 7 എന്താണ്? 7 സഭയ്ക്കുള്ള ദൂതന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാണ്, ദൂത് കൊടുക്കുന്നവരാണ്. അവരെ ആ കരം കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. യോഹന്നാൻ 10:28 ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ അവയ്ക്ക് നിത്യവൻ കൊടുക്കുന്നു, അവയെ ഒരു നാളും നശിക്കില്ല, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആ കരത്തിൽ ദൈവമക്കൾ സുരക്ഷിതരാണ്. വീണ്ടും തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, കീഴേ ശാശ്വത ഭുജമുണ്ട്, നമ്മളെ താങ്ങുന്ന ശാശ്വത ഭുജം, നമ്മളെ പിടിച്ചിരിക്കുന്ന വലങ്കരം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന വലങ്കരം. ആ കരത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ്റെ കൈകൾ ഗോമോദകം പതിച്ച സ്വർണനാളങ്ങളാണ്. His hands are as gold rings with beryl. Beryl എന്ന് പറഞ്ഞ ഗോമോദകം. എന്തിനാണ് അവിടെ പരിശുദ്ധാത്മാവ് ശൂനമിയിൽ കൂടെ ആ കരങ്ങളിൽ ഗോമോദകം പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഗോമോദകത്തിന്റെ നിറം നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു പ്രത്യേക വജ്രമാണ്. മഹാപുരോഹിതന്റെ മാർവിലുണ്ട്, പുത്തനെരുശലേമിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ദാനിയേൽ 10:6 അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവപുരുഷനെ കുറിച്ച് അവന്റെ ദേഹം ഗോമോദകം പോലെയായിരുന്നു. ഗോമോദകം നീലയും പച്ചയും കൂടെ കലർന്ന നിറമാണ്. നീലയും പച്ചയും ഗോമോദകത്തിന്റെ ബെറിയലിന്റെ പ്രത്യേക നിറമാണ്. പരിശുദ്ധാത്മാവ് അറിയാതെ ഉപയോഗിച്ചതല്ല, നീലയും പച്ചയും കൂടെ നിറം കലർന്നു. ഇനി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ, നീല നിറം എന്തിനെ കാണിക്കുന്നു? സ്വർഗീയ നിറം, ആകാശം നീലയാണ്. പച്ച നിറം എന്തിനെ കാണിക്കുന്നു? ഈ ഭൂമി അവൻ പച്ച പുതപ്പിച്ചിരിക്കുകയാണ്, പ്രകൃതിയെ കാണിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചേ, ആകാശത്തിന്റെ നിറം നീലയാണ്, സമുദ്രം നീലിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ആകാശത്തിന്റെ നിറം അവിടെ പ്രതിഫലിക്കുകയാണ്. മാത്രമല്ല കരം മുഴുവൻ എന്താണ്? പച്ച നിറമാണ്. അപ്പോൾ അവന്റെ കരം കൊണ്ട് ആ നീലയും പച്ചയുമുള്ള വജ്രം പതിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെ സൃഷ്ടിച്ച കരം, ആ കരത്തിന്റെ മഹത്വമാണ്. നമ്മൾ കൊലോസർ 1:16 എന്ത് വായിക്കുന്നു? അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിച്ചു. അവൻ മുഖാന്തരം അവനായി സകലവും സൃഷ്ടിച്ചു. ആ കരങ്ങൾ നോക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, ആ കരങ്ങളാണ് സകലവും സൃഷ്ടിച്ച കരം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നിറം പതിച്ച വജ്രം അവൻ്റെ കരത്തിലുണ്ട്, ആ സ്വർണനാളങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എത്ര മഹത്വഗുണമാണ്! മാത്രമല്ല, ഈ ആകാശവും ഭൂമിയും ഒക്കെ അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 19 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, ഹാൻഡി വർക്സ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുകയാണ്, എല്ലാം. അപ്പോൾ അവൻ്റെ കരത്തിൻ്റെ മഹത്വം അവൾ എടുത്തു പറഞ്ഞപ്പോൾ അടുത്തായിട്ട് പറഞ്ഞു തന്നെ അവൻ്റെ ഉദരമാണ്. അവൻ്റെ ഉദരം നീലരത്നം പതിച്ച ദന്ത നിർമ്മിതം. ഓ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രയോഗമൊക്കെ നോക്കിക്കാട്ടെ. ഹിസ് ബെലി ഈസ് ലൈക്ക് ബ്രൈറ്റ് ഐവറി ഓവർലെയ്ഡ് വിത്ത് സഫയർസ്. സഫയർ വജ്രം പതിപ്പിച്ച ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പ് ദന്ത നിർമ്മിതമാണ്. എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഉദരം ബൈബിളിൽ എപ്പോഴും കാണിക്കുന്നത് എന്തിനെയാണെന്നറിയാമോ? ബൗൾസ് കാണിക്കുന്നത് വികാരത്തെയാണ്, ഫീലിങ്ങിനെയാണ്. നമുക്കതിൻ്റെ ദൃഷ്ടാന്തമാണ് 5:4. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് 5:4. എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈ നീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. മൈ ബൗൾസ് വെർ മൂവ്ഡ് ഫോർ ഹിം. ആ വികാരം എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി എന്ന് പറഞ്ഞാൽ അവളുടെ ആന്തരികമായ ഡീപ് ഫീലിങ്ങിനെ അത് കാണിക്കുന്നു. അവളെ വചനത്തിൽ എപ്പോഴും ഉദരം ആ വികാരത്തെ കാണിക്കുന്നു, ഫീലിങ്സിനെ കാണിക്കുന്നു. കർത്താവിൻ്റെ ആന്തരിക ഫീലിംഗ് ആണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്, പ്രിയയ്ക്ക് വേണ്ടിയുള്ള അവൻ്റെ ആന്തരിക ഫീലിംഗ് എന്താണെന്ന് നോക്കിക്കാട്ടെ. അവൻ്റെ കൈകൾ പ്രവർത്തനത്തെ കാണിച്ചെങ്കിൽ അവൻ്റെ ഉദരം നമ്മൾ വായിക്കുന്നു ബ്രൈറ്റ് ഐവറി ദന്ത നിർമ്മിതമാണ്. നമുക്കറിയാം ദന്ത നിർമ്മിതം ഐവറി എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അത് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഒരാന കൊല്ലപ്പെടണം അല്ലെങ്കിൽ അത് മരിക്കണം. വളരെ പെയിനുണ്ട് ആ പ്രൊഡക്റ്റിന്. മാത്രമല്ല കൊമ്പെടുത്ത് കഴിഞ്ഞ് അതിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വായിക്കുന്നു ദന്ത നിർമ്മിതമെന്ന, ലൈക്ക് ബ്രൈറ്റ് ഐവറി ഓവർലി. അത് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്തുള്ള ആന്തരിക ആ എന്നെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകൾ അവൾ പറയുന്നു വളരെ, ഇറ്റ് വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റ് പെയിൻ, വളരെ വേദനയുടെ, വളരെ അവൻ്റെ ആന്തരിക വേദന എന്ന് പറഞ്ഞാൽ അവളെക്കുറിച്ചുള്ള സ്നേഹത്തിൽ അവൻ എന്ത് കഷ്ടവും സഹിപ്പാൻ അവൻ്റെ ഉള്ളം അവളെ ചൊല്ലി ഉരുകുകയായിരുന്നു. എന്ത് സഹിപ്പാനും അവളെ നേടുവാനുള്ള അവൻ്റെ ആന്തരികമായ ഫീലിംഗ്. എന്നാൽ അവിടെ എടുത്തെഴുതി അത് നീല നിറമുള്ള സഫയർ. സഫയറിൻ്റെ നിറം എന്നാ? നീല നിറമാണ്, നീലരത്നമാണ് സഫയർ എന്ന് പറയുന്നത്. ഐവറിയിലെ, അതായത് ആനക്കൊമ്പിലെ ഈ നീലരത്നം പതിപ്പിക്കണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഭയങ്കര ഡെലിക്കേറ്റ് വർക്കാ. ആനക്കൊമ്പ് കൊണ്ടുള്ള സാധനത്തിൽ നീലരത്നമുള്ള സഫയർ, സഫയറിൻ്റെ നിറം നീലരത്നമാണ്, നീലരത്നം പതിപ്പിച്ച് അത് പണിതെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അർത്ഥം നോക്കി, വീണ്ടും തിരുവചനത്തിൽ പായിക്കുന്നു നീലനിറം നമ്മൾ ഓർത്തു ആകാശത്തെ കാണിക്കുകയാണ്, സ്വർഗത്തെ കാണിക്കുകയാണ്. അവൻ അവളോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആന്തരിക ആ ഫീലിംഗ് ഉണ്ടല്ലോ, ദൈവസ്നേഹത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. യെസ്, അവൻ്റെ ആന്തരിക ഫീലിംഗ്, അവളോടുള്ള അവൻ്റെ എമോഷൻ, അത് വാസ്തവത്തിൽ പിതാവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എന്താണ് കാരണം? നോക്കുക, ഇവിടെ നീലരത്നം ആ സഫയറാണ് പതിച്ചിരിക്കുന്നത്. കാരണമെന്ന് ചിന്തിച്ചേ, നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുന്നത് എന്താണ്? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം പുത്രൻ മനസ്സിലാക്കി. ഫോർ ഗോഡ്സ് സോ ലവ്ഡ് ദ വേൾഡ്, തൻ്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ അവൻ സ്നേഹിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി ഈസ് സോ ലവ്ഡ്, ഹിസ് ലവ് വാസ് സോ ഡീപ്. ആരുടെ സ്നേഹമാണ്? പിതാവിൻ്റെ സ്നേഹം. ക്രൂശിലേക്ക് അവൻ പോകുന്നു. നമുക്കൊരു വാക്യം നോക്കാം, യോഹന്നാൻ 17:23. അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ്റെ വലിയൊരു ദൗത്യം അവൻ പറയുന്നു. നമുക്ക് നോക്കാം, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കേണ്ട ഒരു വാക്യമാണ് യോഹന്നാൻ 17:23. നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്നും ലോകമറിയുവാൻ. ഓ, എഴുന്നേൽപ്പീൻ, നമുക്ക് പോകാം, യെരുശലേമിലേക്ക് പോകാം, ക്രൂശിൽ മരിക്കാം, ലോകത്തിലുള്ളവർ മനസ്സിലാക്കട്ടെ. നമ്മൾ 14:31, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും പിതാവിനോട് കൽപ്പിച്ച പോലെ ഞാൻ ചെയ്യുന്നെന്ന് ലോകം അറിയട്ടെ, എഴുന്നേൽപ്പിൻ നാം പോകാം. പത്രോസൊക്കെ പറഞ്ഞു പോകല്ലേ, നീ ക്രൂശിക്കപ്പെടില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ എഴുന്നേൽപ്പിൻ നാം പോകാം. എവിടോട്ട്? യെരുശലേമിലോട്ട്. മരണത്തിനു വേണ്ടി പോവുകയാണ്. എന്തിനാ പോകുന്നത്? എഴുന്നേൽപ്പീൻ, പിതാവിനോട് കൽപ്പിച്ചോളെ ഞാൻ ചെയ്യുന്നെന്ന് ലോകം അറിയട്ടെ. എൻ്റെ പിതാവിനോട് കൽപ്പിച്ചോലെ. എന്നിട്ട് ഇവിടെ പറയുന്ന തന്നെ 17:23 പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് അവരറിയണം. നമ്മൾ ഇന്നും അതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടില്ലേ? പിതാവ് പുത്രനെ ഏതളവിൽ സ്നേഹിക്കുന്നു അതേ അളവിൽ നമ്മളെ പിതാവ് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്ന് ലോകം അറിയുവാൻ എഴുന്നേൽപ്പിൻ, പോകാം, ക്രൂശിലേക്ക് പോകാം. ഹി വാസ് മൂവ്ഡ് വിത്ത് ദാറ്റ് ഹെവൻലി ലവ്, ഹെവൻലി ഫീലിംഗ്. അതാണ് അവന്റെ ബൗൽ. ഇറ്റ് വാസ് മെയ്ഡ് ഔട്ട് ഓഫ് ബ്രൈറ്റ് ഐവറി ഓവർലൈഡ് വിത്ത് സഫയർ. ആ ബ്ലൂ നിറമുള്ള ആ വജ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നു. എത്ര മഹത്വമുണമാണെന്ന് നോക്കിയാട്ടെ, കർത്താവിന്റെ മഹത്വമോടെ കാണിക്കുന്നു. ഇനിയും അവന്റെ കാലുകളെ കുറിച്ച് എടുത്തു പറഞ്ഞു. 15 അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെങ്കൽ തൂൺ. അവന്റെ തുട എന്നുള്ളത് ഇംഗ്ലീഷിൽ ഹിസ് ലെഗ്സ് ആർ ആസ് പില്ലേഴ്സ് ഓഫ് മാർബിൾ സെറ്റ് അപ്പോൺ സോക്കറ്റ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. ഹിസ് ലെഗ്സ്, അവന്റെ കാലുകൾ. എന്തിനെയാണ് കാലുകൾ കാണിക്കുന്നത്? ഇവിടെ എടുത്തു പറഞ്ഞു ആസ് പില്ലേഴ്സ്, അത് തൂണുകൾ പോലെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തൂണുകൾ എന്തിനെ കാണിക്കുന്നു. 1:8 നമ്മൾ പഠിച്ചതാണ്. കാൽ ചുവട് പിന്തുടർന്ന് ചെല്ലാനായിട്ട് അവരുടെ കാൽ ചുവടുകള് കാലുകളെ നടപ്പിനെ കാണിക്കുന്നെങ്കിൽ നോക്കുക, ഈ കാലുകളെ പില്ലറായിട്ട് പറഞ്ഞിരിക്കുന്നു. പില്ലർ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് വചനത്തിൽ എപ്പോഴും. വെളിപ്പാട് 3:12 നമ്മൾ തെളിവായിട്ട് ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് 3:12 എന്താ പറയുന്നത്? ജയിക്കുന്നതിനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. അപ്പൊ തൂണ് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു. ഇവിടെ നോക്കുക, പ്രിയന്റെ കാലുകള് ഇവിടെ എടുത്തു പറഞ്ഞു മാർബിൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, വെങ്കൽ തൂണാണ് എന്ന് പറഞ്ഞാൽ അവനുള്ള ശക്തിയെ കാണിക്കുന്നു. ഫേംനെസ് ഓഫ് പർപ്പസ്, ശക്തിയെ കാണിക്കുന്നു. കാരണം എന്നാ? ആ കാലുകളാണ് പാപത്തെ ചുമന്നൊഴിച്ചത്. നമുക്ക് ആ ബലമില്ലാത്തൊരു കാലാണെങ്കിലേ ഒരു ചുമടെടുക്കാനൊക്കെ ഒക്കില്ലേ? നല്ല ബലം വേണം കാലിന് നല്ല ചുമരെടുക്കണമെങ്കിൽ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാണ്. സോ അവന്റെ കാലുകളെ വെങ്കൽ തൂണുകളാണ്. ആ പാപത്തിന്റെ ഭാരത്തെ ചുമന്നൊഴിക്കുവാൻ കഴിഞ്ഞു. നമ്മൾ അതാണ് പണിനിമിത്തത്തിൽ വായിക്കുന്നത്. ആ വിറകുകെട്ട് മുഴുവൻ എടുത്തു പിതാവ്, അബ്രഹാം എടുത്തു. ദാസന്മാർ ചുമന്നുകൊണ്ടുവന്ന വിറകുകെട്ട് മുഴുവൻ എടുത്തിട്ട് ഇസഹാക്കിന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തു. ഇസഹാക്ക് ആ വിറകുകെട്ട് എടുത്തുകൊണ്ടാണ് ചുമൽ കയറിയത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. ലോകത്തിന്റെ പാപം മുഴുവൻ ചുമന്ന് അവൾക്ക് വേണ്ടി മാറ്റുവാൻ കഴിവുള്ള കാലുകളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അത് എന്തിനാണ് വെച്ചിരിക്കുന്നത്? സെറ്റ് അപ്പോൺ സോക്കറ്റ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. തനി തങ്കത്തിൽ അതിന്റെ ചുവടുകൾ നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, അവന്റെ ഡിവൈൻ നേച്ചറിനെ കാണിക്കുന്നു തനി തങ്കം. അപ്പോൾ അവന്റെ ആ ഫേംനെസ്, അവന്റെ ഉറപ്പ് മാറ്റമില്ലായ്മ, അവൻ ദൈവം കൂടെയാണ്, അവനിലുള്ള ശക്തിയുടെ മഹത്വം ചിന്തിച്ചാട്ടെ. ഈസ് ഡിവൈൻ ഓൾസോ. അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷ അനുഭവിപ്പാൻ അവന് കഴിഞ്ഞത്, പിതാവിൽ നിന്നുള്ള ശിക്ഷ അനുഭവിപ്പാൻ കഴിഞ്ഞത്. അവളുടെ പാപത്തിന്റെ ഭാരം മുഴുവൻ ചുമന്നു മാറ്റി, അവളുടെ ശിക്ഷ മുഴുവൻ ചുമന്നു മാറ്റി, അവളുടെ സകല ദൈവത്തിൽ നിന്ന് അവളെ അകറ്റിയ സകലവും അവൻ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ശിരസിൽ പിതാവ് ചുമത്തിയപ്പോൾ അത് ചുമന്നൊഴിച്ചു. അവന്റെ കാലുകളുടെ ബലം അവളെടുത്ത് കാണിക്കുകയാണ്. ഇനി നോക്കിയേ ആ 15 അവന്റെ രൂപത്തെ കുറിച്ച് പറയുന്നത്. അവന്റെ രൂപം ലെബനോനെ പോലെ, ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകും. ഹിസ് കൗണ്ടനൻസ് ഈസ് എസ് ലെബനോൺ എക്സലന്റ് സെഡാസ്. യഹൂദയിലെ പർവ്വത നിരകളിലുള്ള ഒരു കൂട്ടം പർവ്വത നിരകളാണ് ലെബനോനിലെ ഈ വനങ്ങൾ. ഏറ്റവും കൂടുതൽ പച്ചിലിപ്പുള്ള, അതായത് പച്ച നിറഞ്ഞു നിൽക്കുന്ന, വലിയ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പർവ്വത നിരയാണ്. 6 അതിൻ്റെ മുകളിൽ സ്നോ ക്യാപ്ഡാണ്, സ്നോ മൂടി കിടക്കുകയാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കട്ടികൂടിയ മഞ്ഞ് പെയ്യുന്ന പ്രതലം ഈ ലെബനോന്റെ വനാന്തരങ്ങളാണ്. അവിടുത്തെ വൃക്ഷങ്ങൾ വളരെ മനോഹരമാണ്, വളരെ മനോഹരം. നോക്ക് അവന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലെബനോനിലെ ദേവദാര് പോലെ ഉത്കൃഷ്ടമാണ്. എക്സലന്റ് സിഡാസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ 1 Kings 4:53 ദേവദാരവും ഈസോപ്പും അവന്റെ ഔന്നത്യത്തെയാണ് കാണിക്കുന്നത്. എക്സ്ട്രീം ഔന്നത്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിൽ ഉപരിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുവാനായിട്ടില്ല. ആ വൃക്ഷലതാദികളിൽ ലെബനോനിലെ ദേവദാരു എന്ന് പറഞ്ഞാൽ ഇനി അതിലപ്പുറമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനില്ല. ലെബനോനിലെ ദേവദാരു മുതൽ ചൂരനിൽ വളരുന്ന ഈസോപ്പ്, അതിനേക്കാട്ടിൽ കുറച്ച് പറയാനുമില്ല. കർത്താവിന്റെ ശ്രേഷ്ഠതയെ അവൾ വർണ്ണിക്കുകയാണ്. ഇറ്റ് ഈസ് സോ എക്സലന്റ്, ഹി ഹാസ് എൻ എലിവേറ്റഡ് ക്യാരക്ടർ. അത്ര ഉന്നതമായ അവൻ്റെ മഹത്വം, സ്നേഹം, കൃപ, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന അവൻ്റെ ശ്രേഷ്ഠത അവൾ എടുത്തിവിടെ വർണ്ണിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് 16-ാം വാക്യം, അവൻ്റെ വായേറ്റവും മധുരമുള്ളത്, ഹിസ് മൗത്ത് ഈസ് മോസ്റ്റ് സ്വീറ്റ്. അതിൻ്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അണ്ണാക്കെന്നാണ്, പാലറ്റ് ഓഫ് ടേസ്റ്റ് എന്നാണ്. യെസ്, അങ്ങനെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, അണ്ണാക്കാണ് നമുക്ക് രുചി തരുന്നത്, മധുരം തരുന്നത്. നോക്കുക, അവൻ്റെ സംസാരങ്ങൾ അവളിൽ ആഴമേറിയ വാസ്തവത്തിൽ ആ രുചികൾ അനുഭവിപ്പാനായിട്ടിടയാക്കി. ആഴമേറിയ രുചികൾ നമ്മൾ നേരത്തെ പഠിച്ചു, 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, യൗവനക്കാരുടെ ഇടയിൽ ഒരു നാരകം പോലെ എൻ്റെ പ്രിയൻ്റെ നിഴലിൽ ഞാനിരുന്ന് അതിൻ്റെ പഴങ്ങൾ ഭക്ഷിച്ചു, അതിൻ്റെ നാവിന് അണ്ണാക്കിന് മധുരമായിരുന്നു. മൈ പലേറ്റ്, അത് രുചികരമായിരുന്നു. എൻ്റെ പ്രിയനോടുള്ള ബന്ധത്തിലുള്ള സംസാരം, സംസർഗം, അവൻ്റെ വാക്കുകളൊക്കെ അവൾ പറയുന്നു ഏറ്റവും മധുരമാണ്. ഇറ്റ് ഈസ് സോ സ്വീറ്റ്, മോസ്റ്റ് സ്വീറ്റ്. അതവൾ സന്തോഷിക്കുകയാണ്, കാരണം അവൻ്റെ വായിൽ നിന്ന് അതിനെക്കാട്ടിൽ മഹത്വമുള്ളമായ ഒന്ന് കേൾപ്പാൻ ഈ ലോകത്തിൽ മറ്റൊരിടത്തും അവൾക്ക് കഴിയില്ല. അത് പുറപ്പെട്ടു വന്നു. അത് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, അവൻ സർവാംഗ സുന്ദരനാണ്, ഹീസ് ഓൾ ടുഗദർ ലവ്ലി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2-3 ഭാഗങ്ങളാണ് അവൾ, ഹീസ് ഓൾ ടുഗദർ ലവ്ലി. അവനെ ഏത് വിധത്തിലെടുത്തു, ഹീസ് ഇൻ വേർഡ്സ്, ഹീസ് ഡീഡ്സ്, അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം എടുത്തു. ഹീസ് ഓൾ ടുഗദർ ലവ്ലി. കർത്താവിൻ്റെ വാക്കിലെ, പ്രവൃത്തിയിലെ, നമ്മെക്കുറിച്ചുള്ള ചിന്തയിലെ, അവൻ്റെ വികാരത്തിലെ എല്ലാം, ഹീസ് ഓൾ ടുഗദർ ലവ്ലി. അവൻ സർവാംഗ സുന്ദരനാണ്, അവനിലൊരു ഊനമില്ലാത്തവനാണ്. യെരുശലേം പുത്രി, ഇവനാണ് എൻ്റെ പ്രിയൻ. ഓ, ആ വാക്കുകളൊന്നും നോക്കിയേ, നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞെടുക്കേണ്ട വാക്കുകളാണ്. ഇവനാണ് എൻ്റെ പ്രിയൻ, ഇവനാണ് എൻ്റെ സ്നേഹിതൻ. ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്. ഹീസ് നോട്ട് ഓൺലി മൈ ബെലവഡ് ബട്ട് ഹീസ് മൈ ഫ്രണ്ട്. എൻ്റെ പ്രിയനെന്ന് മാത്രമല്ലേ, ഹീസ് മൈ ഫ്രണ്ട് ഓൾസോ. ആരാണ് ഒരു കൂട്ടുകാരൻ? വചനത്തിൽ വായിക്കുന്നു, സദൃശവാക്യം 17:17, സദൃശവാക്യം 17:17 ഇങ്ങനെ വായിക്കുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അത് ഈ വാക്കിനോടൊന്ന് ചേർത്ത് ചിന്തിച്ച്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ അവൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാണ്. 2, എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ സഹോദരനാണ്, എന്നെ കൈവിടില്ലേ. ഓക്കെ, ഈ ലോകത്തിലെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ്. അവരെ ഒരിക്കലും വിട്ടുമാറാത്ത ഒരു കൂട്ടരാണ് സ്നേഹിതന്മാർ. സ്നേഹിതന്മാരോട് ഹൃദയം തുറന്ന് സംസാരിക്കും, അവരുടെ എന്താവശ്യങ്ങൾ പറഞ്ഞാലും അവർ വാസ്തവത്തിൽ അവരെ വിട്ടുപോവില്ലേ. അതാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനത്ത ദിവസത്തിൽ അവൻ സഹോദരനായി മാറും. നമ്മുടെ കർത്താവിനെ കുറിച്ച് ശൂനമി പറയുകയാണ്, ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ഫ്രണ്ട്. അവൻ എൻ്റെ പ്രിയൻ മാത്രമല്ലേ, ഹീസ് എ ഫ്രണ്ട് ടു മീ. എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ പരാജയങ്ങളിൽ എന്നെ വിട്ടുപോകാതെ എന്നോട് പറ്റി നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് അവൻ. സദൃശവാക്യം 18:24 ഉണ്ട്, എന്നാൽ സഹോദരനെക്കാട്ടിൽ പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. സ്വന്തം സഹോദരന്മാരെക്കാട്ടിൽ പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. ആ സ്നേഹിതന്മാരിൽ ഏറ്റവും വലിയ സ്നേഹിതനാണ് ആര്? എൻ്റെ പ്രിയൻ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കർത്താവിനെ കുറിച്ച് പറഞ്ഞ മഹത്വപൂർണമായ കാര്യങ്ങൾ, ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്, ഇവനാണ് എൻ്റെ സ്നേഹിതൻ. അവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എങ്ങനെയുള്ളവനാണ്? അവനെക്കുറിച്ച് അങ്ങോട്ട് വർണ്ണിച്ച് ആത്മാവിൽ വർണ്ണിച്ചിട്ട് അവൾ പറയുന്നു, ഹീസ് മൈ ബെലവഡ്, ഹീസ് മൈ ഫ്രണ്ട്. ഇത് കേട്ടപ്പോൾ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, അവരിൽ സംഭവിച്ച വ്യത്യാസം നോക്കിക്കട്ടെ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം. അവൻ്റെ ബഹുത്വം അങ്ങോട്ട് വർണ്ണിച്ചപ്പോൾ ആ മറ്റുള്ളവർ പറയുകയാണ്, ഇതുവരെ അവർ ചോദിച്ചതെന്നാ, നിന്റെ പ്രിയൻ എന്നാ ഇത്ര വലിയ വിശേഷത? ഇപ്പോൾ അവർ പറയുക, ഞങ്ങളും കൂടെ അന്വേഷിക്കാം. യെസ്, ഇതാണ് നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം ഇതാണ്, നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവരും എന്ത് പറയും? ഞങ്ങളും ഒന്ന് അന്വേഷിക്കാം, ഞങ്ങളും ഒന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ അതിവിടെ സംഭവിക്കുകയാണ്. ശമര്യക്കാരത്തെ സ്ത്രീ എന്ത് സംഭവിച്ചു? യോഹന്നാൻ സുവിശേഷം ഒന്ന് എടുത്താട്ടെ, 4-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. 42-ാം വാക്യം, ഇനി ഇതിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ആ ശമര്യക്കാരത്തി പറഞ്ഞ വാക്കുകൾ ഹേതുവായി അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, നീ പറഞ്ഞ വാക്ക് നിമിത്തമല്ല, ഞങ്ങൾ തന്നെ കണ്ടൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. യെസ്, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമ്മൾ അതിൻ്റെ പശ്ചാത്തലം പഠിച്ചു നോക്കിയാൽ മറ്റൊരു കാര്യം അറിയാം. ആ ഭൂതഗ്രസ്തൻ കല്ലറയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവൻ അവിടെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് ആർക്കും പിടിച്ചെടുക്കുവാൻ വയ്യാത്ത ഭൂതം ബാധിച്ച, ലെഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യൻ. അവൻ്റെ കിടപ്പ് ശവക്കല്ലറുകളിലാണ്. അവൾ ആ ലോകത്തിൽ അവിടെ ഉള്ളവർക്കെല്ലാം പ്രസിദ്ധമാണ്. ഈ വിധത്തിൽ ഭൂതം ബാധിച്ച് എല്ലാവർക്കും ഭയമുള്ള മനുഷ്യൻ കർത്താവിനെ സുഖപ്പെടുത്തി. അവൻ ഒരു കാര്യമേ കർത്താവിനോട് പറഞ്ഞുള്ളൂ, നിന്നോടുകൂടെ എനിക്ക് വരണം. കർത്താവ് സമ്മതിച്ചില്ലേ? കാരണം എന്താണെന്നറിയാമോ? അതിനൊരു പശ്ചാത്തലമുണ്ട്. യേശു ക്രിസ്തുവിനെ ആ പട്ടണത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവനെ നിർബന്ധിച്ചിട്ട് അവർ ആ പട്ടണത്തിൽ നിന്ന് പറഞ്ഞയച്ചു. കർത്താവിനെ അറിഞ്ഞ ഒരുവൻ അവിടെയുണ്ട്. അത് ഈ ഭൂതഗ്രസ്തൻ, സുഖം പ്രാപിച്ച ഭൂതഗ്രസ്തനാണ്. കർത്താവിനെ, അവനെ കൂടെ കർത്താവ് കൊണ്ടുപോയാൽ പിന്നെ ആ പട്ടണത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ആരുമില്ലേ? അവനെ കർത്താവ് അവിടെ വിട്ടേച്ചു പോയി. നമ്മൾ ചരിത്രം പഠിച്ചാൽ, താഴോട്ട് വായിച്ചാൽ, യേശു ക്രിസ്തു പിന്നെ മടങ്ങി ആ പട്ടണത്തിൽ കൂടെ വരുമ്പോൾ പട്ടണം മുഴുവൻ ഇളകിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനെ കാണുവാൻ. കാരണമെന്നാ? ഈ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്, ഈ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. ഇവിടെ വാസ്തവത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ സ്ത്രീ, ഈ ശൂനമി ഈ പ്രിയനെക്കുറിച്ച് പ്രേമപരവേശയെ അന്വേഷിച്ചപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, നിന്റെ പ്രിയൻ എന്താണ് ഇത്ര വലിയ വിശേഷത? ഞങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ലേ? അവൻ്റെ മഹത്വം അങ്ങോട്ട് വർണ്ണിച്ചു. അവനെക്കുറിച്ചുള്ളത് വർണ്ണിച്ചപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഞങ്ങളും കൂടെ നിന്റെ കൂടെ അന്വേഷിക്കുക. അവരിലൊരു വലിയ ദാഹമുളവാക്കി. നമ്മളെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദാഹമുളവാക്കും. നമ്മളെ വാസ്തവത്തിൽ മറ്റു മനുഷ്യരോട് ഇടപെടുമ്പോൾ, നമ്മൾ മറ്റുള്ള മനുഷ്യരോട് സംസർഗം നടത്തുമ്പോൾ, നമ്മളിലുള്ള കർത്താവിനെ കണ്ടുമുട്ടുവാൻ മറ്റുള്ളവരിലൊരു ദാഹമുളവാകും. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഇവിടെ വാസ്തവത്തിൽ അവളതാണ് ചെയ്യുന്നത്. നമ്മൾ പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അവൾ ചെയ്തതാണ്, വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ചു. ആരാണ് ഇവര്? ഞങ്ങളും കൂടെ അന്വേഷിക്കാന്ന് പറഞ്ഞു. ആരാണിത്? 5:8 നമ്മൾ വായിച്ചു. ആരാണ്? യെരുശലേം പുത്രിമാരാണ് അവർ. യെരുശലേം പുത്രിമാർ, ഡോട്ടേഴ്സ് ഓഫ് യെരുശലേം. അവർ പുത്രിമാരാണ്. രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഓർത്തതുപോലെ, ദേ ഹാവ് നോട്ട് ഗ്രോൺ ഇൻ ടു എ ബ്രൈഡ് ഇൻ ലവ്. ഒരു കാന്തയുടെ പ്രേമത്തിലേക്ക് അവൾ വളർന്നിട്ടില്ല. അവർക്കൊരു കാന്തിയായി തീരുവാനുള്ള ഒരു വളർച്ച സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൊടുത്ത പേരാണ് പുത്രിമാർ. പക്ഷേ യെരുശലേം പുത്രിമാരാണ്. അവരെ കൃപയുടെ കരവലയത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഞാനിത് വായിച്ചപ്പോൾ ഒരു വാക്യം ഓർത്തു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 1:4 വാക്യമല്ലേ? 1:4 നമ്മൾ വായിച്ചു. 4 വായിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. ഡ്രോ മീ ആഫ്റ്റർ ദി, വി വിൽ മേക്ക് ഹേസ്റ്റ്. ഞങ്ങൾ ഒന്നിച്ചോടി വരാം. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്നെ വലിച്ചാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി വരും. അവളെ കർത്താവ് ആകർഷിച്ചു. അവൻ്റെ മഹത്വം കൊണ്ട് അവളെ ആകർഷിച്ചപ്പോൾ അവൾ അനേകരെ അവൻ്റെ പുറകെ ഓടുവാനിടയാക്കി. ഇവിടെ അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ശൂനമി ആ പ്രിയന്റെ മഹത്വം വർണ്ണിച്ചപ്പോൾ അനേകർ അവനെ അന്വേഷിപ്പാനായിട്ട് ഇടയാക്കി തീർക്കുകയാണ്. ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്കിനിയും ശാന്തമായിട്ട് ആ ഭാഗത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് വളരെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്ന ചില ഭാഗങ്ങളാണ് ഇനി കാണുന്നത്. ഞങ്ങളും അവനെ അന്വേഷിക്കാം എന്ന് അവർ പറയുകയാണ്. 2 അവൾ പറയുന്നു, തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂ പറിപ്പാനും എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. യെസ്, അവനെവിടെയാണെന്ന് അവർ ചോദിച്ചു. അവൾ നേരത്തെ അന്വേഷിച്ചു, എൻ്റെ പ്രാണ പ്രിയനെ, നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നതെന്ന് ചോദിച്ചു. ഇല്ലേ, ഓർമ്മയില്ലേ? 1:7 നീ എവിടെയാണ് ആടിനെ മേയ്ക്കുന്നത്? ഇപ്പോൾ അവൾ പറയുന്നത് എന്താണ്? അവൻ ആട് മേയ്ക്കുന്നത് തൻ്റെ തോട്ടത്തിലാണ്. ആ പദമൊന്ന് ശ്രദ്ധിച്ചേ. തോട്ടങ്ങൾ എന്നല്ല പറഞ്ഞ, തോട്ടമെന്നാണ്. സിംഗിളറാണ്, സിംഗിളറാണ്. കാരണം എന്താ? ദൈവത്തിനൊരു തോട്ടമേ ഉള്ളൂ. ആ തോട്ടം എന്താണ്? അവൻ്റെ സഭയാണ്. അവൻ വാസ്തവത്തിൽ തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു. 6:2 അവനെ മേയ്ക്കുന്നത് അവൻ്റെ തോട്ടത്തിലാണ്. ദാറ്റ് ഈസ് ഹിസ് ചർച്ച്. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുന്നില്ലേ? ഹീ ഈസ് ഫീഡിങ് ഹിസ് ഫ്ലോക്സ്. അവൻ്റെ ആടുകളെ അവൻ പാലിക്കുകയാണ്. ഇല്ലേ? മൈ ബലവഡ് ഹാസ് ഗോൺ ഇൻ ടു ഹിസ് ഗാർഡൻ ടു ദ ബെഡ് ഓഫ് സ്പൈസസ് ടു ഫീഡ് ഇൻ ദ ഗാർഡൻ. 2 ചെയ്യുന്നു, ടു ഫീഡ് ഇൻ ദ ഗാർഡൻ ആൻഡ് ടു ഗ്യാദർ ലില്ലീസ്. ആ ലില്ലി പുഷ്പങ്ങളെ അവൻ ശേഖരിക്കുവാനും ആടിനെ പാലിക്കുവാനും തോട്ടങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് ഇന്നും തൻ്റെ സഭയെ പരിപാലിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കില്ലേ, ഒരു നാൾ കൈവിടില്ലെന്ന് അവൻ പറഞ്ഞു. അവനൊരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല. ഇവിടെ ഒന്ന് നോക്കിയാട്ടെ, ഇവിടെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ ഇവള് ഇവൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്രമല്ല നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിനോടുള്ള ഒരു ബന്ധമില്ലാതെ, അഭേദ്യമായ ബന്ധമില്ലാതെ നമുക്കൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയില്ലേ? ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. കാറൽ മാർക്സിനെ അറിയാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കുക, കാറൽ മാർക്സുമായിട്ട് ഒരു പരിചയവുമില്ല, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അംഗീകരിച്ച ഒരുത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിക്കാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ചില സിദ്ധാന്തങ്ങൾ അവർ അംഗീകരിച്ചു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഹി നീഡ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. യെസ്, ഒരു പ്രിൻസിപ്പിളോ ചില തത്വങ്ങളോ കമ്മ്യൂണിസ്റ്റുകാർ ഫോളോ ചെയ്യുന്ന പോലെയുള്ള ചില മാനിഫെസ്റ്റോയോ പിൻഗമിച്ചാൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധ്യമല്ലേ? വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ഇറ്റ് ഈസ് ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധവും അവനോടുള്ള പ്രേമത്തിന്റെ വർധനയുമാണ് ആത്മീയ വർധന. ഇവിടെ ആ പാഠം കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മിക പിന്മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അവനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ് അല്ലേ? നമ്മൾ വെളിപാട് ദിവസം 2:5 വായിക്കുന്നില്ലേ, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടു കളഞ്ഞു. ആ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു, അവളുടെ പിന്മാറ്റത്തിലേക്ക് അവൾ തുടങ്ങിയാണ്. ഏത് പിന്മാറ്റവും എവിടെ ആരംഭിക്കുന്നതെന്നറിയാമോ? കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോഴാണ്. കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോഴാണ് ഈ ഏത് പിന്മാറ്റവും തുടങ്ങുന്നത്. ഒരു മനുഷ്യനും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കുറയാതെ പിന്മാറ്റത്തിൽ പോകില്ലേ? അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, യെസ്, 21 വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. യൂദാ 21 പറയുന്നു, നമ്മളെ ആ സ്നേഹത്തിൽ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? ഈ പ്രിയനെ കുറിച്ച് പഠിക്കുമ്പോൾ, അവനെ ധ്യാനിക്കുമ്പോൾ, അവനെ കുറിച്ച് വാസ്തവത്തിൽ അയവിറക്കുമ്പോൾ നമുക്ക് കൂടുതലായ ആ സ്നേഹത്തിൽ കുടികൊള്ളുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് വലിയ പാഠമാണ്, അവനോടുള്ള സ്നേഹം കുറഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് തുടങ്ങും. ഏത് പിന്മാറ്റത്തിൻ്റെ ആരംഭം കർത്താവിനോടുള്ള സ്നേഹത്തിലുള്ള വരുന്ന കുറവാണ്. അവനോടുള്ള സ്നേഹം വർദ്ധിച്ചാൽ ആത്മീയ വർധന നമുക്ക് സംഭവിക്കുകയാണ്. അവൻ ആ തോട്ടത്തിൽ ഉണ്ടെന്നുള്ളത് അവൾക്ക് ബോധ്യമായി, അവൻ അവിടെ ആടുമേയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ലില്ലി പുഷ്പങ്ങളെ അവൻ പറിപ്പാൻ അവിടെ ഇറങ്ങിപ്പോയി. എന്താണ് അവൻ്റെ സഭ? എന്താണ്? സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. നോക്കുക ആ പദമൊന്ന് ശ്രദ്ധിച്ചാട്ടെ, തൻ്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ്റെ സഭ എന്താണ്? അവൻ്റെ സഭ സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. കർത്താവിൻ്റെ മുഖം എന്തായിരുന്നു? 5:13 സുഗന്ധ സസ്യങ്ങളുടെ തടമാണ് അല്ലേ? 5:13 അവൻ്റെ മുഖം സുഗന്ധ സസ്യങ്ങളുടെ തടമാണെന്ന് പറഞ്ഞു. നോക്കുക, അവളിൽ ആ ക്യാരക്ടർ കാണുകയാണ്. അവൻ്റെ സഭ ഇന്ന് എന്താണ്? സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. അവനിൽ നിന്ന് പുറപ്പെട്ട സുഗന്ധം തന്നെയാണ് അവളിൽ നിന്നും പുറപ്പെടുന്നത്. ഞാൻ താഴ്വര ലില്ലി പുഷ്പമാണ്, നീ മുള്ളുകളുടെ ഇടയിൽ ലില്ലി പുഷ്പം പോലെ ഇരിക്കുന്നു. നോക്കിയേ, എൻ്റെ മുഖം സുഗന്ധ സസ്യങ്ങളുടെ തടമാണെങ്കിൽ സഭയെ നോക്കി പറഞ്ഞു, നീ സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. അവനിൽ വിളങ്ങുന്ന സൗരഭ്യം, അവൻ്റെ സൗന്ദര്യം എവിടെ വിളങ്ങുന്നു? അവൻ്റെ സഭയിൽ വിളങ്ങുന്നു. അതെത്ര നല്ലൊരു പാഠമാണെന്ന് നോക്കിയാട്ടെ, ആ തോട്ടത്തിന് കൊടുത്ത പേര് സുഗന്ധ സസ്യങ്ങളുടെ തടം. 4:16 നോക്കിയാട്ടെ, 4:16 നമ്മൾ പഠിക്കും. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിൻ്റെ വിശിഷ്ടഫലം ഭജിക്കട്ടെ. നമുക്ക് അവൻ്റെ തോട്ടത്തിൽ നിന്ന് ലോകത്തിലോട്ട് പുറപ്പെടേണ്ടത് സുഗന്ധമാണ്, സൗരഭ്യമാണ്. ആ തോട്ടത്തിന് കൊടുത്ത പേര് സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. ലോകം ദുർഗന്ധമിക്കുന്ന ഒരു പ്രതലമാണ്. ലോകത്തിന്റെ മനുഷ്യൻ സ്വയത്തിലും പാപത്തിലും മുഴുകിയിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ പ്രിയയുടെ തോട്ടത്തിൽ നിന്ന് ആ സുഗന്ധം പുറപ്പെടും. നമ്മളതാണ് ഇവിടെ വായിച്ചത്. അവൻ്റെ തോട്ടം വാസ്തവത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തോട്ടമാണ്. അവിടെ തെന്നിക്കാറ്റും വടതിക്കാറ്റും ഒക്കെ അവൻ അടുപ്പിക്കുന്നു നമുക്കറിയാം. അവൾ തന്നെ ചലഞ്ച് ചെയ്യുന്നു, വരട്ടെ വടതിക്കാറ്റോ തെന്നിക്കാറ്റോ വരട്ടെ, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശട്ടെ. കഷ്ടതയിലും സന്തോഷത്തിലും ഒക്കെ അവിടെ നിന്ന് പുറപ്പെടേണ്ടത് ആ സൗരഭ്യമാണ്. എന്നാൽ മറ്റൊരു പദം, അവൻ അവിടെ ലില്ലി പുഷ്പങ്ങളെ പറിക്കുകയാണ്, പൂക്കളെ പറിക്കുകയാണ്. ടു ഗ്യാദർ ദ ലില്ലീസ്, നമ്മൾ 2:2 വായിച്ചു, അവൾ മുള്ളുകളുടെ ഇടയിലെ ലില്ലി പുഷ്പമാണ്. ഞാൻ നേരത്തെ ഇത് ഓർപ്പിച്ചല്ലോ, കർത്താവ് ലില്ലി പുഷ്പങ്ങളെ ഗ്യാദർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചിന്തിക്കാം, അവൻ്റെ തോട്ടമായ അവൻ്റെ സഭയിൽ നിന്ന് ചില വിശുദ്ധന്മാരെ അവൻ തൻ്റെ സന്നിലേക്ക് എടുത്തുകൊള്ളുന്നു. ഞാൻ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഈ ഭാഗം എടുത്തിട്ടുണ്ട്. ദൈവജനം ഇരിക്കുന്നത് മുള്ളിൻ്റെ ഇടയിലാണ്. ഈ ലോകത്തിൽ മുള്ളുകൾ പാപം മൂലം ഉണ്ടായി. ആ മുള്ളുകളുടെ ഇടയിലാണ് അവരിരിക്കുന്നത്. അവൻ്റെ തോട്ടത്തിൽ അവൻ വരുന്നു, തോട്ടത്തിന് ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നു, അവനോട് ആടുകളെ മേയ്ക്കുന്നു. എന്നാൽ ചിലപ്പോൾ അവൻ്റെ സന്തോഷമാണ് ആ തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിച്ചെടുക്കുന്നത്. അവൻ ചില പുഷ്പങ്ങളെ പറിച്ചെടുക്കും. എന്നാൽ ഒരു കാര്യം നമുക്ക് തീർച്ചയാകാം, അവൻ്റെ തോട്ടമാണ്, അവൻ്റെ തോട്ടമാണ്, അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ, അവൻ്റെ പ്ലഷറിനാണ്. അവൻ ആ പുഷ്പങ്ങളെ പറിച്ചെടുത്താൽ അവനെവിടെ നിന്നാണ് പറിച്ചെടുക്കുന്നത്? മുള്ളിൻ്റെ ഇടയിൽ നിന്നാണ്. പിന്നെ അവർക്കൊരിക്കലും മുള്ളിൻ്റെ അനുഭവമില്ലേ? അവർക്കൊരിക്കലും ദുഃഖത്തിൻ്റെ അനുഭവമില്ലേ? വചനം എത്ര കൃത്യമാണെന്ന് നോക്കിയേ, ഒരിക്കലും മുള്ളിൻ്റെ അനുഭവം. ഈ ലോകത്തിൽ പാപമുളവാക്കിയ യാതൊരു മുള്ളും പിന്നീട് അവർക്കില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവ് അറിയാതല്ല ഒരു വിശുദ്ധനെ ലോകത്തുനിന്ന് മാറ്റുന്നത്. അവൻ അറിയാതെ, അവൻ്റെ പൂർണ്ണ നിശ്ചയമില്ലാതെ ഒരൊറ്റ വിശുദ്ധനും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടില്ലേ? 90 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. അവൻ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കർത്താവാണ് ആ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുക എന്ന് പറഞ്ഞാൽ, അവനാണ് ചിലരെ വിളിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നത്. അവനാണ് ചില ലിലി പുഷ്പങ്ങളെ പറിച്ചെടുക്കുന്നത്. നമുക്കതിനെ ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്നാ, ഈ തോട്ടത്തിൻ്റെ ഉടയവൻ അവനാണ്, അവനാണ് അതിൻ്റെ അവകാശി. ഞാനൊരു തോട്ടം നട്ടുണ്ടാക്കിയാൽ എനിക്കൊരു പൂ അതിൽ നിന്ന് പറിക്കാൻ അവകാശമില്ലേ? ഉണ്ട്, അവനതിന് അവകാശമുണ്ട്. ഇവിടെ ഒരു വാക്കുകൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ, ഇവിടെ എടുത്തു പറഞ്ഞു, നിന്റെ പ്രിയൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഇംഗ്ലീഷ് അത് വായിച്ചാൽ, മൈ ബിലവഡ് ഈസ് ഗോൺ ഡൗൺ ഇൻ ടു ഹിസ് ഗാർഡൻ. ആ വാക്ക് ശ്രദ്ധേയമാണ്. മൈ ബിലവഡ് ഈസ് ഗോൺ ഡൗൺ ഇൻ ടു ഹിസ് ഗാർഡൻ. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന. ഈ ഗോൺ ഡൗൺ, യെസ് ഹി ഡിഡ്ന്റ് ഗോ അപ്പ്, അവൻ ഉയരത്തിലേക്ക് പോയെന്നല്ലേ. ഹി ഹാസ് ഗോൺ ഡൗൺ, ഒരു വാലിയിലേക്ക് ഇറങ്ങിപ്പോയി. നമ്മൾ 2 1 വാക്യത്തിൽ വായിച്ചു, താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്. എൻ്റെ പ്രിയ, താഴ്വരയിൽ മുള്ളുകളുടെ ഇടയിലിരിക്കുന്നു. ഈ ഭൂമിയാണ് ആ താഴ്വര കാണിക്കുന്നത്. വളരെ താഴ്ചയുള്ളൊരു പ്രതലം, താഴ്വര ഈ ലോകത്തെ കാണിക്കുന്നു. അവൻ അവിടെ ഒട്ട് ഇറങ്ങി വന്നു. വെളിപ്പാട് ദിവസം 2-3 അവൻ ഇന്നും സഭയുടെ മധ്യത്തിൽ നടക്കുകയാണ്. ദൈവസഭയുടെ മധ്യത്തിൽ, അവൻ്റെ സഭയ്ക്ക് മധ്യത്തിൽ. നോക്ക്, അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയ കാര്യമല്ല. ഹീസ് ഇൻ ഹിസ് മിഡ്സ് ഓഫ് ഹിസ് ചർച്ച്. അവൻ്റെ സഭയുടെ മധ്യത്തിൽ അവനുണ്ട്. എന്തിനാണ്? തോട്ടങ്ങളിൽ മേയ്പ്പാനാണ്. യെസ്, അവൻ മേയ്പ്പാൻ പോയിരിക്കുകയാണ്. തൻ്റെ തോട്ടത്തിൽ അവൻ മേയ്ക്കാൻ പോയിരിക്കും. ഈ ഫീഡ് ഓഫ് ദിസ് ഫ്ലോക്ക് എമംഗ് ദി ലിലീസ്. 2:17 നോക്കിക്കാട്ടെ. 2:16. യെസ്, അവൻ ലില്ലി പുഷ്പങ്ങളുടെ ഇടയിൽ ആട് മേയ്ക്കുന്നു. ഈ ഫീഡ് ഓഫ് ദിസ് ഫ്ലോക്ക് എമംഗ് ദി ലിലീസ്, വിശുദ്ധിയുള്ള പ്രതലത്തിൽ അവൻ ആട് മേയ്ക്കുന്നു. 1 Peter 2:25. അതുകൊണ്ടാണ് കർത്താവിനെ പറഞ്ഞത്, അവൻ ഇടയശ്രേഷ്ഠനാണ്. ഈസ് ദി ഗ്രേറ്റ് ഷെപ്പേർഡ്. എങ്ങനെയാണ് ഗ്രേറ്റ് ഷെപ്പേർഡായത്? യോഹന്ന അവിടെ വായിക്കുന്നു, ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവൻ. ആത്മാക്കളുടെ ഇടയൻ, ഈസ് ദി ഷെപ്പേർഡ് ഓഫ് ദി സോൾ. നമ്മുടെ പ്രാണനെ നടത്തുന്ന, നയിക്കുന്ന ആ പ്രിയനാണ് അവൻ. എത്ര മനോഹരമാണെന്ന് നോക്കിയാട്ടെ. കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ തൻ്റെ തോട്ടത്തിൽ ഇരിക്കുകയാണ്. യെസ്, ഇസ് റിന്യൂവൽ, ഇസ് ലിവിംഗ് പ്രസൻസ് ആൻഡ് റിന്യൂഡ് കമ്മ്യൂണിയൻ. അവൾക്കത് മനസ്സിലായി, എൻ്റെ പ്രിയൻ ഇവിടെയുണ്ട്. വളരെ ഈ ലോകത്തിലെ ദുഷ്ടൻ വാഴുന്ന ലോകത്തിലെ കർത്താവ് തൻ്റെ സഭയുടെ മധ്യത്തിൽ അവളെ ശുശ്രൂഷിപ്പാൻ അതിൻ്റെ മധ്യത്തിലുണ്ട്. തോട്ടങ്ങളിൽ മേയിക്കുന്നു, താമരപ്പൂ പറിക്കുന്നു. അവൻ തോട്ടങ്ങളിലേക്ക്, സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ അതിൻ്റെ നടുക്കേട്ട് ഇറങ്ങിപ്പോയിട്ട് വായിക്കുന്നു. പിന്നീട് അടുത്ത വാക്യം, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ. അവൻ താമരയുടെ ഇടയിൽ മേയിക്കുന്നു. വീണ്ടും എടുത്തു പറഞ്ഞു, ഹീ ഫീഡത്ത് എമംഗ് ദി ലിലീസ്. ഹീ ഫീഡത്ത് എമംഗ് ദി ലിലീസ്. അവൻ എവിടെയാണെന്നുള്ള ഉറപ്പ് അവൾ കൊണ്ടപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ ആത്മീക വെളിച്ചമുണ്ടായി. എന്നാൽ ഇവിടെ ഒരു ഭാഗം പറഞ്ഞ് ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. എന്താണെന്നറിയാമോ? അവൾ എടുത്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ. 2:16 നോക്കിയേ. 2:16, ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോന്ന് നോക്കിയേ. 2:16, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവർ. ഇപ്പം പറഞ്ഞതോ? ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അവൾ ആത്മീയമായി വളർന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു ഭാര്യയെ സംബന്ധിച്ച് ലളിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു ഭാര്യ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു സ്ത്രീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, അവൾ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പുരുഷന് വേണ്ടിയാണ് അല്ലേ. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഷി വാസ് ക്രിയേറ്റഡ് ഫോർ ഹിം ആൻഡ് ക്രിയേറ്റഡ് ഫ്രം ഹിം. അവനിൽ നിന്ന് അവളെ ഉണ്ടാക്കി, അവന് വേണ്ടി അവളെ ഉണ്ടാക്കി. അവള് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവൾക്ക് ആ ബോധമുണ്ടാവുമ്പോൾ ഒരു ഭാര്യയ്ക്ക് മനസ്സിലാകും എന്താണ്, ഞാൻ എൻ്റെ ഭർത്താവിനുള്ളതാണ്. സി ആ പറയുന്നതും എൻ്റെ ഭർത്താവ് എനിക്കുള്ളതാണെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞാൻ എന്തിനാണ് എൻ്റെ എക്സിസ്റ്റൻസ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ എന്തിനു ജീവിക്കുന്നു, എന്തിനാണ് എന്നെ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചത്, അതിൻ്റെ പർപ്പസ് ഒന്ന് ചിന്തിച്ചേ. ഐ ആം ഹിസ്, ഞാൻ അവൻ്റെതാണ്, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. വചനത്തിൽ ഇതല്ലേ പറയുന്നത്, നാം അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അവയെ സൃഷ്ടിച്ചത് ആദമിന് വേണ്ടിയാണ്, നമ്മെ സൃഷ്ടിച്ചത് കർത്താവിന് വേണ്ടിയാണ്. നോക്കുക, ഇവിടെ അവൾ ആ റിയലൈസേഷനിലേക്ക് വന്നു, ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്. ഐ ആം മൈ ബലവഡ്സ്. നേരത്തെ പറഞ്ഞു എൻ്റെ പ്രിയൻ എനിക്കുള്ളതാണ്. വാസ്തവത്തിൽ അതിന് താല്പര്യ അർത്ഥമുണ്ട്, അവൻ എൻ്റെതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്ന് അനുഭവിക്കാനായിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി ഉന്നതമാണ് ഇത്. ദൈവദാസന്മാരിൽ പലരും ചിന്തിക്കുന്നു, വി ആർ ഹിസ് ബൈ ക്രിയേഷൻ, വി ആർ ഹിസ് ബൈ റിഡംഷൻ, വി ആർ ഹിസ് ബൈ ദ പ്രസന്റേഷൻ ഓഫ് ദ ഫാദർ അല്ലേ. യോഹന്നാൻ 17 പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എനിക്ക് ലോകത്തു നിന്ന് തന്നവർ. അപ്പൊ ചിലരെ പിതാവ് പുത്രന് വേണ്ടി കൊടുത്തു, നമ്മളൊക്കെ അതിൽപ്പെട്ടു. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ വീണ്ടെടുത്തു, പിതാവ് നമ്മളെ അവന് ദാനമായി കൊടുത്തു. നാലാമത് നാം നമ്മെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. വി ആർ ഹിസ്, നമ്മൾ അവൻ്റെതാണ്. നാല് വിധത്തിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു, പിതാവ് നമ്മളെ അവന് വേണ്ടി പ്രസന്റ് ചെയ്തു, നാലാമത് നാം നമ്മെ തന്നെ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നാല് വിധത്തിൽ അവൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുക, ഐ ആം മൈ ബലവഡ്സ്, ഞാൻ എൻ്റെ പ്രിയനുള്ളതാണ്. വലിയ വെളിച്ചമാണ്, വലിയ വെളിച്ചം, വലിയ അർത്ഥപൂർണമായ ഒരു വെളിച്ചമാണെന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നു. അവൻ വീണ്ടും എടുത്തു പറഞ്ഞു, ഈ ഫീഡത്തമംഗ് ദ ലിലീസ്, അവൻ വിശുദ്ധിയുള്ള പ്രതലത്തിലാണ് അവൻ ആടുമേയ്ക്കുന്നത്. നമുക്കറിയാം അവനെ സ്നേഹിക്കുന്ന വിശുദ്ധന്മാരുടെ നടുവിൽ ലവോദിക്യ സഭയെക്കുറിച്ച് അത് പറയുന്നുണ്ടോ? ഇല്ല. ലവോദിക്യ സഭയ്ക്ക് കർത്താവ് എവിടെയാണ്? അവൻ സഭയ്ക്ക് പുറത്തു നിൽക്കുകയാണ്, അതിനകത്തോട്ട് കയറാൻ വാതുക്കൽ മുട്ടുകയാണ്. വിശുദ്ധന്മാരുടെ സംഘത്തിൽ അവന് ആ വിശുദ്ധിയുള്ള പ്രതലത്തിൽ അവൻ വാസ്തവത്തിൽ അവൻ ആടുമേയ്ക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം സഭയുള്ള ബന്ധത്തിലൂടെ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇനിയും പ്രിയൻ അവളെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് 4-9 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും മഹത്വപൂർണമായ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രിയൻ, എ ന്യൂ കമൻഡേഷൻ ബൈ ദ ബലവഡ്, പ്രിയൻ നമ്മൾ ഓർത്തു, അവളെ ഉത്സാഹിപ്പിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, അവളെ ചെറിഷ് ചെയ്യുകയാണ്. ആ ചെറിഷിങ്ങാണ് ഇവിടെ കാണുന്നത്. 4 നോക്കിയാട്ടെ, എൻ്റെ പ്രിയെ നീ തിരുസാ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എൻ്റെ പ്രിയെ. നോക്കുക അവൻ്റെ കമൻഡേഷൻ, ദൗ ആർട്ട് ബ്യൂട്ടിഫുൾ ഓ മൈ ലവ് ആസ് തിർസ, നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. 3 കാര്യം പറഞ്ഞു, തിർസ പോലെ സൗന്ദര്യമുള്ളത്, യെരുശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം. തിർസ പോലെ സൗന്ദര്യമുള്ളവൾ എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. പിതാവിൻ്റെ രാജ്യത്തിൽ നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിതാവിൻ്റെ രാജ്യത്തിൽ എന്തായിരിക്കുന്നു, തിർസ പോലെ സൗന്ദര്യമുള്ളവൾ. നമുക്കതിൻ്റെ പുറകിലോട്ട് ഒരല്പം ചരിത്രം എടുത്തു നോക്കാം. തിർസ എന്ന് പറയുന്നത് ഒരു കനാന്യ നഗരമായിരുന്നു. വേണേ വാക്യം നോക്കാം. നോക്കുക, യോശുവ സ്ഥലം പിടിച്ചെടുക്കുകയാണ്. തിർസ പോലെ നിനക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ആത്മീയർത്ഥമുണ്ട്. യോശുവയുടെ പുസ്തകം 12:7 എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാനക്കര പടിഞ്ഞാറ് ലെബനോന്റെ താഴ്വരയിൽ ബൽഗദ സെയിറിലേക്ക് കയറ്റത്തിൽ മുട്ടക്കുന്നവരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗ പ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു. യോശുവ പിടിച്ചെടുത്ത് യോർദാന്റെ അപ്പുറെ കൊടുത്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ രാജാക്കന്മാരുടെ പേര് പറയുകയാണ്. പറഞ്ഞു 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 വരുമ്പോൾ അതിൻ്റെ 24 നോക്കിയാട്ടെ, തിർസ രാജാവ് 1. അപ്പോൾ കനാന്യ രാജാക്കന്മാരിൽ ഒരാളാണ് തിർസ രാജാവ്, അതിനകത്ത് സംശയമില്ല. ഇവിടെ എടുത്തു പറഞ്ഞു, തിർസ പോലെ നീ സൗന്ദര്യമുള്ളവളാണ്. ഇനി നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി പതിനഞ്ചിലെ ഈ കനാന്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വെളിപ്പാട് ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. 15:16 അവിടെ പറയുന്നു നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അവര് മിസ്രയീമിൽ 400 വർഷം അടിമകളായി കിടക്കാൻ പോവുകയാണ് ഇസ്രായേൽ മക്കൾ. നാലാം തലമുറക്കാരാണ് മടങ്ങി വരുന്നത്, യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുക്കുമ്പോൾ ദൈവം പറഞ്ഞു അവരുടെ എന്താ പറഞ്ഞത്, അവരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ their iniquity had an end എന്ന് പറഞ്ഞാൽ അക്രമം കൊണ്ടും അതിക്രമം കൊണ്ടും നിറഞ്ഞവരായി മാറി. കനാന്യരെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തുകയാണ്. ആ വെട്ടിവീഴ്ത്തുന്ന ഒരു സ്ഥലമാണ് തിർസ, പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ വളരെ മാലിന്യം നിറഞ്ഞ അതിക്രമം നിറഞ്ഞു വന്നു. തിരുവചനം അത് പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ദൈവം അത് പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്ത ശേഷം എന്ത് സംഭവിച്ചു? ആ സ്ഥലം എന്തായി തീർന്നെന്നറിയാമോ? 1 രാജാക്കന്മാർ 14:17 യെസ്, നമുക്ക് യരോബോവും ജെറോബോവും, രഹോബോവും ജെറോബോവും നമുക്കറിയാം. ശലോമോന്റെ 2 മക്കളാണ് 10 ഗോത്രങ്ങളുള്ള ഇസ്രയേലും 2 ഗോത്രങ്ങളുള്ള ജൂഡയും. ഇങ്ങനെ 2 ഭാഗിക്കപ്പെട്ടു. അതിൽ ഇസ്രയേലിൻ്റെ രാജാക്കന്മാർ വാണിരുന്ന സ്ഥലമായിരുന്നു ഈ തിർസ. നമ്മളിവിടെ വായിക്കുന്നു യരോബയാമിൻ്റെ ഭാര്യ ഈ തിർസയുടെ അവിടെ കടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ വാസസ്ഥലമാക്കി. ഒന്ന് ചിന്തിച്ചേ, ആത്മീയാർത്ഥം ചിന്തിച്ചേ, പിതാവിൻ്റെ രാജ്യത്തിൽ നീ എങ്ങനെയാണെന്ന് അവളെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. എടുത്തു പറഞ്ഞു നീ തിർസ പോലെ സൗന്ദര്യമുള്ളവളാണ്. തിർസ ഒരിക്കൽ കനാന്യ രാജാക്കന്മാരുടെ വാസസ്ഥലമായിരുന്നു, ഇന്ന് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ വാസസ്ഥലമായി. വചനത്തിൽ ഇതിനു മുമ്പ് നമ്മൾ 2 ചിന്തിച്ചതുപോലെ ഒന്ന് പറയാമോ ഏതാണെന്ന്? ഓർക്കുന്നുണ്ടോ നോക്കട്ടെ. 2 പറഞ്ഞു. 1, ഞാൻ കറുത്തവളെങ്കിലും സൗന്ദര്യമുള്ളവളാണ്. ഐ ആം ബ്ലാക്ക് ബട്ട് കോംലി. എന്നിട്ട് എടുത്തു പറഞ്ഞു എന്താണ്, കേദാര്യ കൂടാരങ്ങളെ പോലെ കറുത്തിരുന്നു, ശലോമോന്റെ തിരശ്ശീല പോലെ ഞാൻ അഴകുള്ളവളായി. കേദാര്യ കൂടാരങ്ങൾ നമ്മൾ പഠിച്ചു അതിക്രമവും അക്രമവും നിറഞ്ഞു നിന്ന ജഡീകന്മാരുടെ കൂടാരമായിരുന്നു. ഇന്ന് അതെങ്ങനെയായി മാറി? ശലോമോന്റെ തിരശ്ശീല സമാധാന പ്രേമികളായി, സമാധാനത്തിന്റെ കൂടാരമായി മാറി. വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞു നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ, ഒരിക്കൽ കനാന്യ രാജാക്ക അതിക്രമവും പാപവും നിറഞ്ഞു നിന്ന ആ പട്ടണം ഇന്ന് ദൈവത്തിന്റെ വാസസ്ഥലമായി, ദൈവജനം വസിക്കുന്ന ഇടമായി. എന്തൊരർത്ഥമാണ്! നമ്മുടെ ജീവിതമാണ് എടുത്ത് കാണിക്കുന്നത്. നിന്റെ സൗന്ദര്യത്തെ പിതാവ് കാണുമ്പോൾ, ഒരിക്കൽ നീ കനാന്യർ വാഴുന്ന പട്ടണം പോലെയായിരുന്നു, അതിക്രമം നിറഞ്ഞിരുന്ന പട്ടണമായിരുന്നു, അശുദ്ധി നിറഞ്ഞിരുന്ന പട്ടണമായിരുന്നു, ഇന്ന് അവന്റെ ജനം പാർക്കുന്ന സ്ഥലമായി, വിശുദ്ധന്മാരുടെ പ്രതലമായി. താമരകളുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധിയെ കാണിച്ചു. ഇന്ന് ആ കനാന്യ രാജാക്കന്മാരുടെ പട്ടണം ദൈവജനത്തിന്റെ പട്ടണമായി മാറി. 1:5 നമ്മൾ വായിച്ചു, കറുത്തവൾ അഴകുള്ളവളായി മാറി. കോംലി ആസ് ജെറുസലേം. 2 എടുത്തു പറഞ്ഞു യെരുശലേം പോലെ മനോഹര, യെരുശലേം പോലെ മനോഹര. ഇതിന് വളരെ ആഴമേറി അർത്ഥമുണ്ടെന്ന് ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയുടെ 4 സൂചകമായി നിൽക്കുന്നു എന്ന് പറയുന്നു അവന്റെ 4 സിയോൻ, അക്ര, മോറിയ, ബസാത്ത എന്ന 4 4 സൂചിപ്പിച്ചുകൊണ്ട് യെരുശലേമിൽ നിൽക്കുമ്പോൾ വേദപണ്ഡിതന്മാർ മറ്റൊരു കാര്യം പറയുന്നു, ഭൂമിയുടെ മധ്യഭാഗമാണ് യെരുശലേം. യെസ് എസെക്കിയേൽ 5:5 ഭൂമിയുടെ മധ്യഭാഗമാണ്. അതിന് സംശയമില്ല, വചനത്തിൽ പല വാക്യങ്ങളുണ്ട്. ദൈവം ഭൂമിയുടെ കേന്ദ്രമാണ് യെരുശലേം എന്ന് പറയുന്നു. അപ്പോൾ നോക്കിയാൽ യെരുശലേം പോലെ നീ സൗന്ദര്യമുള്ളവൾ എന്ന് പറയുമ്പോൾ, ഇന്ന് സിയോൻ എന്ന് പറഞ്ഞാൽ യെരുശലേമാണ്. 132:13 വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമാക്കുകയും ചെയ്യാൻ ഇച്ഛിച്ചു. നല്ലൊരു വാക്യം സഫന്യ 3:17. മലയാളത്തിൽ അത് അത്രത്തോളം അർത്ഥപൂർണമാണോ എന്നറിയില്ല. സഫന്യ 3:17 യെസ്, ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഹി വിൽ റെസ്റ്റ് ഇൻ ഹിസ് ലവ്. ഹി വിൽ റെസ്റ്റ് ഇൻ ഹിസ് ലവ്. അവൻ തന്റെ പ്രേമത്തിൽ വിശ്രമിക്കുന്നു, അവൻ തന്റെ പ്രയത്നമെല്ലാം കണ്ട് തൃപ്തനാകുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. നോക്കാം, യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം ശാലേം, പീസ്, സിറ്റി ഓഫ് പീസ്, സിറ്റി ഓഫ് പീസ്. ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കി, അവൻ സിയോനെ തിരഞ്ഞെടുത്തു. അത് തന്റെ വാസസ്ഥലമാണ്, അത് തന്റെ വിശ്രമ സ്ഥലമാണ്. എവിടെയാണ് അവൻ വിശ്രമിക്കുന്നത്? അവൻ തന്റെ സ്നേഹത്തിൽ വിശ്രമിക്കുന്നു. ഇന്ന് പുതിയ നിയമ സിയോൻ എന്ന് പറയുന്നത് അവന്റെ സഭയാണ്. സഭയ്ക്ക് മധ്യത്തിൽ എന്താണുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു യെരുശലേം പുത്രിമാരുടെ പ്രേമത്താൽ വിചിത്ര ഖചിതമായിരിക്കുന്നു ശലോമോന്റെ പല്ലക്കിന്റെ അകം. ദൈവസഭയ്ക്കകം മുഴുവൻ അത് വിചിത്രമായിരിക്കുന്നത് ആരുടെ പ്രേമം കൊണ്ടാ? യെരുശലേം പുത്രിമാരുടെ പ്രേമം. ദൈവജനത്തിന്റെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായ ഒരു പ്രതലം. അവിടെ അവൻ എന്തുണ്ട്? വിശ്രമമുണ്ട്. അവന് വിശ്രമമുണ്ട്. ലോകത്തിൽ അവന് വിശ്രമിപ്പാൻ ഒരിടമില്ലായിരുന്നു. അവൻ ജനിക്കുവാനായിട്ട് ഒരിടം തപ്പിയപ്പോൾ അവിടെ എല്ലാം കേട്ട വാർത്ത എന്താ? ഇവിടെ സ്ഥലമില്ല, നോ വേക്കൻസി. എന്നാൽ അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു, അവൻ്റെ വാസസ്ഥലമായി തീർന്നു. സഭയെ അവൻ വസിക്കുന്ന ഇടമാണ്, അവൻ അതിനെ ഇച്ഛിച്ചു. തിരുവചനത്തിൽ വായിക്കുന്നു അതവൻ്റെ വിശ്രാമമാണ്. എന്തുകൊണ്ടാണ് ദൈവം വിശ്രമിക്കുന്നത്? അവൻ്റെ സ്നേഹത്തിൽ അവൻ വിശ്രമിക്കുന്നു. സഹന്യാ പറയുന്നു ഹി വിൽ റെസ്റ്റ് ഇൻ ഹിസ് ലവ്. സ്നേഹത്തിൽ വിശ്രമിക്കുക, അവനെ സ്നേഹിക്കുന്നവരുടെ മധ്യത്തിൽ അവൻ വിശ്രമിക്കുകയാണ്. അവൻ വിശ്രമം എന്ന് പറയുന്ന ഒരൊറ്റ പ്രതലം ഭൂമിയിലുള്ളത് എവിടെയാണ്? സഭയാണ്. അവൻ്റെ സ്നേഹത്തിൽ അവൻ വിശ്രമിക്കുന്നു. സ്വർഗം അവൻ്റെ വിശ്രമ സ്ഥലമാണ്. സ്വർഗത്തിൽ അവൻ വിശ്രമ സ്ഥലമാണ്. ഭൂമിയിൽ അവൻ വാസസ്ഥലമായി തിരഞ്ഞെടുത്തത് സിയോനാണ്. ആ സിയോൻ അവൻ്റെ വിശ്രമ സ്ഥലമാണ്. എത്ര മനോഹരമാണ്! 48 സങ്കീർത്തനം 2-3 വാക്യത്തിൽ എടുത്തു പറഞ്ഞു, മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാണ്. സഭയുടെ വീണ്ടും ഒരു പഠനമാണ്. നമ്മൾ നോക്കുക, തൃശാഭരണി സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, അവൻ വിശ്രമിക്കുന്ന ഇടമാണ് യെരുശലേം. അത് ദൈവസഭയുടെ മഹത്വത്തെ കാണിച്ചു. 3 അവളെ കുറിച്ച് പറഞ്ഞു, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. കൊടികളോടുകൂടിയ സൈന്യം പോലെ, ടെറബിൾ ആസ് എൻ ആർമി വിത്ത് ബാനേഴ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് പഠിച്ചതല്ലേ? പാതാള ഗോപുരങ്ങൾ തൻ്റെ സഭയ്ക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണ്. പക്ഷെങ്കിൽ അവൻ്റെ കർത്തൃത്വത്തിൽ വിധേയപ്പെട്ട് കഴിഞ്ഞ സഭ, അവൻ നയിക്കുന്ന വലിയൊരു സൈന്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, സ്നേഹക്കൊടി കീഴിൽ അവരെ നിരത്തി. 2:4 വായിക്കുന്നു, അവൻ്റെ മീതയെ പിടിച്ച കൊടി സ്നേഹമായിരുന്നു. ആ സ്നേഹക്കൊടിക്ക് കീഴിൽ അവൾ അണിനിരുന്നപ്പോൾ, അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ വായിക്കുന്നു, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര. ദൈവസഭ വാസ്തവത്തിൽ ഒരു സൈന്യമാണ്. 2 Samuel 22:35 എന്ന് വായിച്ചാട്ടെ, ദാവീദ് പറഞ്ഞു, അതെല്ലാവരും പറയേണ്ട ഒരു വാക്കാണ്, സഭ മുഴുവൻ പറയേണ്ട ഒരു വാക്കാണ്, നമ്മെ അവൻ്റെ സൈന്യത്തിൽ ചേർത്ത് കഴിഞ്ഞു. അവൻ്റെ സൈന്യമാണ് നാം. 2 Samuel 22:35 ആ വായിച്ചാരെ, ഓ അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു.